Praise the Lord, we are together again this evening, brothers and sisters.
സഹോദരിമാരെ, ഇന്ന് നാം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ആയിരിക്കുകയാണ്. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ.
And as the brother prayed, praise the Lord, it's the last time.
സഹോദരൻ പ്രാർത്ഥിച്ച പോലെ ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ ക്ലാസ്.
But I did not say amen.
എന്നാൽ ഞാൻ അതിന് ആമീൻ പറഞ്ഞിട്ടില്ല.
Because for Sharon and I, it is not happy that it's coming to an end. It's rather sad.
ഞങ്ങളെ സംബന്ധിച്ച് കുടുംബമായിട്ട് ഈ ബൈബിൾ സ്റ്റഡി അവസാനിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷ വാർത്തയല്ല, അത് ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
When you are enjoying yourself and enjoying the Lord, time goes by very quickly.
നിങ്ങൾ കർത്താവിൽ സന്തോഷിച്ചിരിക്കുന്ന ആ ഒരു അവസരങ്ങൾ സമയം വളരെ പെട്ടെന്ന് കടന്നു നീങ്ങുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്.
So before I start this evening, from Sharon and from myself, I would like to thank you very much for your confidence in inviting us.
അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പായി നിൽക്കുമ്പോൾ പ്രിയ സഹോദരനും തന്റെ ഭാര്യയായ ഷെറിനും ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് ക്ഷണിക്കുവാൻ നിങ്ങൾക്ക് നൽകി തന്ന ആ ഉറപ്പിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തുതി കരയേറ്റുകയാണ്.
Thank you for the blessing you have been in our lives as we've interacted with you these 3 weeks.
നിങ്ങളുമായി വ്യക്തിപരമായി ഒക്കെ ഏർപ്പെടുവാൻ ഇടയായപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹകാരണമായി തീർന്നത് ഓർത്തും ഞങ്ങൾ നന്ദി കരയേറ്റുകയാണ്.
We have enjoyed being with you in the assembly here.
നിങ്ങളുടെ ഒപ്പം അസംബ്ലികളൊക്കെ ആയിരിക്കാൻ ഇടവന്നു.
In the Bible studies as well as in the 3 individual assemblies on other opportunities.
Bible study ഓടുള്ള ബന്ധത്തിലും മാത്രമല്ല മൂന്ന് അസംബ്ലികളും വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷകളിലും നിങ്ങളോട് ഏർപ്പെടുവാൻ ഇടയായി തീർന്നു.
And we've enjoyed personal time with many of you and your kindness and your hospitality.
മാത്രമല്ല വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ആതിഥ്യവും മാത്രമല്ല നിങ്ങളുടെ ആ സ്നേഹവും ഒക്കെയും പങ്കുവെപ്പാൻ ഇടയായി തീർന്നു.
And as more than one of the apostles says, my greatest joy would be to see and hear of you going on in the faith.
മാത്രമല്ല ഒന്നിൽ അധികമായിട്ടുള്ള അപ്പോസ്തലന്മാർ അവർ നേരത്തെ ഉദ്ധരിച്ച പ്രകാരം തന്നെ നിങ്ങൾ തുടർമാനമായിട്ട് വിശ്വാസത്തിൽ നിലകൊള്ളുന്നു എന്ന് കേൾപ്പാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും.
And I have a mechanism by which I can measure whether you are going on well in the faith.
മാത്രമല്ല നിങ്ങൾ വിശ്വാസത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുമോ തുടരുമോ എന്ന് അളക്കുവാനുള്ള ഒരു അളവുകോൽ അതിനുള്ള ഒരു ക്രമീകരണം എന്റെ പക്കലുണ്ട്.
It's whether you send me WhatsApp messages and tell me you're praying for me.
WhatsApp മെസ്സേജുകൾ എനിക്ക് അയക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നത് മുഖാന്തരമായിരിക്കാം.
So you said, thought I was going to say something else.
ഞാൻ വേറെ എന്തെങ്കിലും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമെല്ലാം പറയുന്നതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചത്.
So I won't disappoint you.
അതുകൊണ്ട് പിന്നെ നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല.
At the beginning of the conference, Brother Reggie had 400 books in stock in his house.
ഈ ബൈബിൾ സ്റ്റഡിയുടെ ആ പ്രാരംഭ ഘട്ടങ്ങളിൽ ഏകദേശം 400 കോഴ്സ് പുസ്തകങ്ങൾ തന്റെ കൈവശം ഉണ്ടായിരുന്നു.
And these are the last 3.
ഇപ്പോൾ ശേഷിച്ചിരിക്കുന്ന 3 പുസ്തകങ്ങളാണ് എന്റെ കയ്യിലുള്ളത്.
For 1000 each he will give the last 3.
ഈ അവസാന 3 പുസ്തകങ്ങളായതുകൊണ്ട് ഒരെണ്ണത്തിന് 1000 റിയാൽ വെച്ച് ഞങ്ങൾ തരുന്നതായിരിക്കും.
Thou shalt not lie.
നിങ്ങൾ ഭോഷ്ക് പറയുവാൻ പാടില്ല.
But in all seriousness, I trust that the Lord does move your heart to start joining together with all the believers to study.
എന്നാൽ വളരെ ഗൗരവപൂർവം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നതിന് അനുസരിച്ച് ഈ കോഴ്സുകളിലൊക്കെയും നിങ്ങൾ ഏവരും പങ്കാളികളായി തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
In fact, I've seen benefit when the elders decide that we as an assembly for the next 2 months will study this course or any one of the courses.
എനിക്ക് ഇപ്രകാരം കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു സഭയായിട്ട് മൂപ്പന്മാർ 1-2 മാസത്തേക്ക് ബൈബിൾ സ്റ്റഡി സഭയുടെ ബൈബിൾ സ്റ്റഡിയോട് ബന്ധത്തിൽ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അനേക ഗുണങ്ങൾ ഉളവാകുന്നതായിട്ട് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
Not interfering with any of the other activities and programs and schedules of the assembly.
സഭയുടെ മറ്റുള്ള ശുശ്രൂഷകൊന്നും തടസ്സം വരാത്ത രീതിയിൽ ഇത് ക്രമീകരിക്കുവാൻ സാധിക്കും.
But just for your personal routine of learning to be in the word of God every day.
എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടും നിങ്ങളുടെ ദിനചര്യയിലെ ചിട്ട എന്നോണം ദൈവവചനം അഭ്യസിക്കുവാൻ അത് ഉതകുന്നതാണ്.
And so you have a starting date and you have an ending date.
നിങ്ങൾക്ക് ഒരു തുടങ്ങാൻ ഒരു ദിവസം ഉണ്ട്, അത് അവസാനിപ്പാനും ഒരു ദിവസം നമുക്ക് കുറിക്കാവുന്നതാണ്.
So everybody's moving more or less at the same speed.
അതുകൊണ്ട് സഭയിലുള്ള എല്ലാ അംഗങ്ങളും ഏകദേശം ഒരേ വേഗതയിൽ തന്നെ ആ പഠനത്തിൽ ഏർപ്പെടുവാൻ സാധിക്കും.
And when you're together you have something to talk about. How's the course going? What are you learning? What's the Spirit of God saying to you?
മാത്രമല്ല നമ്മൾ കൂടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സംഭാഷണങ്ങളൊക്കെയും ഈ നിലയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. നാം നമ്മുടെ പഠനത്തിൽ എവിടെയായിരിക്കുന്നു, നമ്മുടെ പുരോഗതി എപ്രകാരമാണ് എന്നൊക്കെയും അന്യോന്യം കൈമാറുവാൻ
ഇടയായിത്തീരും. encourage one another.
ഒരു പക്ഷേ നമ്മൾ ചിലർ ഈ പഠനം തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ ഗഹനമേറിയ പഠനത്തിനായി ഗ്രീക്കും അങ്ങനത്തെ ഭാഷയുള്ള കമന്ററികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും മറ്റുള്ളവർക്ക് അത് ആത്മീയ വർധന ഉളവാക്കുവാൻ സഹായകമായി തീരുന്ന രീതിയിൽ ആയിത്തീരുവാനും ഇടയായിത്തീരും.
The end of the advertisement, back to the program.
Advertisement-inte avasanam aanu nammal ippol nammude velayaya veda padanathilekku kadannu varukayaanu.
Philippians chapter 4.
Philipperkezhuthinte lekhanam 4-aam adhyayam.
We will finish tonight.
Innu raathri thirchayam avasanippikkunnaanu.
We will finish before midnight.
Raathri yamathine munbai naam theerkunnathayirikkum.
But I do know that you only have to be out of here by 11 o'clock by law.
Ennal njan oru karyam njan ippol manasilakkirikkunnathu niyamavaramayi ivide 11 manikku munbai maatram ee samuchayathil ninnu ningal veli poya mathi.
And I've learned that you are not legalists, so 10 seconds here or 20 minutes there really don't matter.
മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള എന്റെ അനുഭവം എനിക്ക് മനസ്സിലാക്കി തന്നത് നിങ്ങൾ ആരും നിയമവാദികളല്ല, അതുകൊണ്ട് ഒരു 10 സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ നിങ്ങൾ ആരും അതിന് പരാതി പറയുകയില്ല.
But Sharon writes in big letters on the front of my Bible.
എന്നാൽ എന്റെ സഹോദരിയായ ഷെറിൻ വളരെ വലിയ കൈയക്ഷരത്തിൽ എന്റെ ബൈബിൾ എഴുതി വെക്കുന്നത്,
Blessed is the preacher who ends on time, for he shall be invited back.
സമയത്തിനുള്ളിൽ നിർത്തുന്ന പ്രാസംഗ്യൻ താൻ അനുഗ്രഹിക്കുന്നതായിരിക്കും, എന്നാൽ തനിക്ക് വീണ്ടും ക്ഷണം ലഭിക്കുന്നതായിരിക്കും.
And if he ends on time and he isn't invited back, then he was really bad.
Than samayathinullil thirkkeyum ennal polum shanam veendum labikkadirikkum game cheyidengil ayinte artham than valare moshappetta prasanginayirunnu.
Chapter 4, point number 5 in your outline, the products or the results or what the Lord produces when you live a life of selflessness.
Naam Philipperkezhuthinte lekhanam 4-aam adhyayam adu padanathodu bandhathil nammude kurippukalil adu 5-aam vaachakamaanu, adayathu niswarthathayude phalangal allengil ulpannangal.
Three chapters have given us the basis, the explanation, the definition of selflessness.
Naam aadyamayittu padicha 1-2-3 adhyayangal niswarthathayude oru nirvachanam namukku nalgi therukiyundayi.
We've had perfect examples like that of the very Lord Jesus Christ.
Nammude karthavaya Yesu Christuvine pole thanne sampoornamaya udaharanangal niswa
And from well-known examples like Timothy.
മാത്രമല്ല തിമത്തിയെ പോലെ സുപ്രസിദ്ധമായിട്ടുള്ള വ്യക്തികൾ മുഖേനയും ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിച്ചു.
And unknown examples like Epaphroditus.
എപ്പഫ്രൊഡൈറ്റസിനെ പോലെ അറിയപ്പെടാത്ത ഒരു വ്യക്തിയിലും കൂടെ നമുക്ക് അത് കാണുവാൻ ഇടയായി.
Now in our brother's prayer I misunderstood when he said it once and I thought he said helplessness.
നമ്മുടെ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ അത് ഞാൻ തെറ്റിദ്ധരിപ്പാൻ ഇടയായി തീർന്നു. സെൽഫ്ലെസ്നെസ്സിന് പകരം ഹെൽപ്ലെസ്നെസ്, നിസ്സഹായത എന്ന് എനിക്ക് കേൾപ്പാൻ ഇടയായി.
So I was suddenly listening to his prayer better.
അതുകൊണ്ട് ഞാൻ വീണ്ടും വളരെ ശ്രദ്ധയോടെ തന്റെ പ്രാർത്ഥന കേൾപ്പാൻ ഇടയായി തീർന്നു.
And then I was thinking, you know, that is good.
എന്നാൽ അത് നല്ലതാണ് എന്ന് എനിക്ക് അപ്പോൾ ബോധ്യമായി.
Because we are helpless to be selfless.
എന്തെന്നാൽ അത് വാസ്തവമാണ്, നിസ്വാർത്ഥരായി ഇരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നാം നിസ്സഹായര തന്നെയാണ്.
In our own strength.
നമ്മുടെ സ്വന്തം ശക്തിയാൽ.
The selfless life can be only be lived in and through the power of the selfless one.
നമുക്ക് നിസ്വാർത്ഥമായ ജീവിതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത് ആ നിസ്വാർത്ഥനായ ആ വ്യക്തിയിൽ നിന്ന് പ്രവഹിക്കുന്നതായിട്ടുള്ള ശക്തി മുഖാന്തരം മാത്രമേ നമുക്ക് അത് സാധ്യമാകുകയുള്ളൂ.
Selflessness and the desire to be that way causes us to cast ourselves on the Lord's power every day.
നിസ്വാർത്ഥതയും ആ നിലയിൽ ആയി തീരുവാനുള്ള അഭിലാഷവും നമ്മളെ ദൈനംദിനം ദൈവത്തിന്റെ ആ പാദ നമ്മളെ തന്നെ വീഴ്ത്തുവാൻ ഇടയാക്കി തീർക്കും.
And how will we know whether we are accomplishing that?
നാം നിസ്വാർത്ഥത ആചരിച്ചു പോകുന്നുവോ അത് കൈവശമാക്കുന്നുവോ എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും?
Because you will start to see 3 C's come alive in your life.
എന്തെന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ 3 ആംഗലേയ പദത്തിൽ സി കൊണ്ട് ആരംഭിക്കുന്നതായിട്ടുള്ള 3 പദങ്ങൾ നമ്മുടെ ജീവിതത്തിലും ദൃശ്യമാകുവാൻ പോവുകയാണ്.
We studied the first in verses 1-3.
നാലാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ സി നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു.
Your life will be compatible with the life of the Lord and with each other.
നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ രീതിയിൽ ക്രിസ്തുവിനോടും അന്യോന്യം മനപ്പൊരുത്തം ഉള്ളതായി തീരുവാൻ ഇടയായി തീരും.
Many people want to be compatible with the Lord.
അനേകർ നമ്മുടെ ഇടയിൽ കർത്താവിനോട് ഏകീഭവിക്കുവാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടുവാൻ താല്പര്യമുള്ളവരാണ്.
But it stops there.
എന്നാൽ അവിടെ കൊണ്ട് തന്നെ നിന്നു പോവുകയാണ്.
No, says the Holy Spirit through Paul.
എന്നാൽ പൗലോസിൽ കൂടെ പരിശുദ്ധാൽ പറയുന്നത് അവിടെ അവസാനിക്കരുത്.
If everybody is compatible with the Lord,
എല്ലാവരും നമ്മുടെ ക്രിസ്തുയേശുവിനോട് കൂടെ പൊരുത്തപ്പെട്ടവരായി തീരുന്നുവെങ്കിൽ
the result is there's compatibility with each other.
അപ്പോൾ തന്നെ സ്വതവേ തന്നെ അന്യോന്യം പൊരുത്തപ്പെടുന്നവരായി നാം മാറ്റപ്പെടും എന്നുള്ളതാണ് വസ്തുത.
And then verses 4 through 9 he takes it one step higher.
4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു പടിയൂടെ മേലോട്ട് നമ്മുടെ ചിന്തകളെ കടത്തിവിടുകയാണ്.
Remember we talked about the standard of selflessness.
അവിടെ ആ നിസ്വാർത്ഥതയുടെ മാനദണ്ഡങ്ങളെ കുറിച്ച് ഉള്ളതാണ് തന്റെ വിഷയം.
It's not the level each of us arrive at.
നാം അന്യോന്യം എത്തിപ്പെട്ടതായിട്ടുള്ള മാനദണ്ഡമല്ല.
Our standard is always the Lord Jesus Christ.
നമ്മുടെ മാനദണ്ഡം എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്.
One of the sports in the Olympics which fascinates me
olympic kayika malsarathil ente sradhe aakarshikkunnathayittulla oru inam
is jumping the high bar
high jump cheyina aa oru inam aanu
and how they can go and they use the pole and they jump so high and they have a perfect arch and they get over the well sometimes they don't get over the top
pole vault aanu avar oru pole vaultin upayogikkunna kambinte sahayathodu kude valare adi uyaram ulla aa uyaram കടക്കുവാൻ ശ്രമിക്കുന്നു പക്ഷെ പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
And if you're as old as me, you will know that what they used to jump back in the 1950s is much less than they jump today.
എന്റെ അത്രയും പ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വസ്തുത ഗ്രഹിച്ചിരിക്കാം 1950s അവർ താണ്ടിയിരുന്ന ആ ഉയരം അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഉയരമാണ് ഇപ്പോൾ അവർ താണ്ടുന്നത്.
They're jumping over a half meter more today than they used to.
അവർ നേരത്തെ താണ്ടിയിരുന്നതിനേക്കാൾ ഏകദേശം ഒരു അര മീറ്ററോളം അധികം ഉയരം അവർക്ക് ഇന്ന് താണ്ടുവാൻ സാധിക്കും.
Are we becoming superhuman? What's happening?
നമ്മൾ എന്താണ് ആയിത്തീരുന്നത്? നാം വളരെ അതിശക്തരായ വ്യക്തികളായി തീരുകയാണോ?
No.
അമാനുഷരായി തീരുകയാണോ?
No, we're just pushing ourselves more. We're pressing towards the goal.
അതല്ല അതിന്റെ വസ്തുത. മറിച്ച് നാം മനുഷ്യരെന്ന നിലയിൽ പോലും നാം ആ ലാക്കിലേക്ക് അധികമായി ആഞ്ഞ് നാം മുന്നോട്ട് നീങ്ങുകയാണ് എന്നുള്ളതാണ് വസ്തുതാപരം.
That's where the expression raise the bar comes from.
അവിടെ ആ ഒരു കായിക ഇനത്തിൽ നിന്നാണ് ആ ബാർ അല്ലെങ്കിൽ മാനദണ്ഡം ഉയർത്തപ്പെടുക എന്നുള്ള ആ പ്രയോഗം തന്നെ ഉത്ഭവിക്കുന്നത്.
Elders, keep raising the bar.
അതുകൊണ്ട് മൂപ്പന്മാർക്ക് ഉള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് സഭയുടെ ആ മാനദണ്ഡം അത് ഉയർത്തിക്കൊണ്ട് ഇരിക്കണം.
But make sure you can jump over it first.
എന്നാൽ നിങ്ങൾക്ക് തന്നെ അത് ചാടിക്കടക്കാം എന്നുള്ളത് ഉറപ്പുവരുത്തുക.
Because we can only lead by doing it first.
എന്നാൽ നമുക്ക് സഭയെ നയിക്കുവാൻ സാധിക്കുന്നത് നാം സ്വതവേ സ്വയമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് മാത്രമേ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ.
Sunday school teachers, raise the bar.
സൺഡേ സ്കൂൾ അധ്യാപകർ അവരും ആ രീതിയിൽ മാനദണ്ഡം ഉയർത്തേണ്ടതായിട്ടുണ്ട്.
Your children can learn more.
നിങ്ങളുടെ പൈതങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കുവാൻ സാധിക്കും.
They can memorize more.
അവർക്ക് കൂടുതലായി വാക്യങ്ങൾ കാണാതെ പഠിക്കാനുള്ള കഴിവുണ്ട്.
They can discuss more.
മാത്രമല്ല നിങ്ങളുമായിട്ട് ആശയവിനിമയം ധാരാളമായിട്ട് അവർക്ക് ചെയ്യുവാൻ സാധിക്കും.
Those of you that work with the youth help them raise the bar
യുവാക്കളോട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള മുതിർന്ന സഹോദരങ്ങൾ അവരും ആ രീതിയിൽ ആ മാനദണ്ഡത്തിന്റേതായിട്ടുള്ള ആ ഉയരം ഉയർത്തേണ്ടത് ആവശ്യമാണ് എന്തിനായിട്ടാണ് നാം ഇതൊക്കെ ചെയ്യുന്നത്
അതിന്റെ
ആദ്യത്തെ ആവശ്യകത എന്നുള്ളത് അനുരൂപണം എന്നുള്ളതാണ്
കൺഫോർമിറ്റി ടു
ആരോടാണ് നാം അനുരൂപമാകേണ്ടത് ക്രിസ്തുവോട് അനുരൂപമായി തീരണം
ഹീസ് ദ ബാർ
താനാണ് മാനദണ്ഡം
And so we want to arrive at his level.
അതുകൊണ്ട് താൻ സ്ഥിതി ചെയ്യുന്ന ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടുവാൻ നാം ആഗ്രഹിക്കേണ്ടതാണ്.
We never will totally in this life.
നാം ഈ ജീവിതത്തിൽ ഒരിക്കലും അത് കൈവശമാക്കുവാൻ പോകുന്നില്ല അത് വാസ്തവമാണ്.
But we press toward that goal.
എന്നാൽ ആ ഒരു ലാക്കിലേക്ക് നാം ആഞ്ഞ് മുന്നോട്ട് ശ്രമിക്കുകയാണ്.
Of that out resurrection.
ആ ഒരു പുറത്തേക്കുള്ള പുനരുത്ഥാനത്തിനായി നാം ആ ലാക്കിലേക്ക് ഓടുകയാണ്.
I'm not just going to be part of the resurrection.
ഞാൻ കേവലം ഒരു സാമാന്യ നിലയിൽ ഉള്ള ഒരു പുനരുത്ഥാനത്തിന്റെ ഭാഗമായി തീരുവാൻ പോകുന്നില്ല.
I'm going to be part of the special resurrection.
ഞാൻ ആ ഒരു വിശിഷ്ടമായിട്ടുള്ള പുനരുത്ഥാനത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ ആണ് എന്റെ ആഗ്രഹം.
How do I become conformed to Christ?
ഞാൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടവനായി തീർന്നിട്ടുണ്ടോ?
First, what does the word conformed mean?
ഈ അനുരൂപം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്?
You have to go back to your Latin.
അത് ആ ലാറ്റിൻ മൂലഭാഷയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
ഇറ്റ്സ് ടു വേർഡ്സ്
അത് രണ്ട് വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്
കോൺ
കോൺ എന്ന വാക്കും
ആൻഡ് ഫോം
ഫോം
We know what form is.
ഫോം എന്നുള്ളത് രൂപം എന്നുള്ളത് നമുക്കറിയാം
ഇറ്റ്സ് എ ഷേപ്പ് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ്
അത് ഒരു മാനദണ്ഡമാണ് അത് ഒരു രൂപമാണ്
And con means the word is with.
കോൺ എന്ന് പറയുമ്പോൾ അതുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് താതാത്മ്യം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം
So conformed means we are with the form of
അപ്പോൾ കൺഫോം അനുരൂപണം എന്ന് പറയുമ്പോൾ ആ രൂപത്തോട് നാം ഏകീഭവിക്കുന്നു അല്ലെങ്കിൽ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നാണ് അനുരൂപണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്
Christ is my pattern Christ is my form
ക്രിസ്തു ആണ് ആ രൂപം ക്രിസ്തു ആണ് ആ മാതൃക
So I want to be with Christ's form.
അതുകൊണ്ട് ക്രിസ്തുവിന്റെ മാതൃകയ്ക്ക് അനുസൃതമായി ഞാൻ ആയി തീരുക എന്നുള്ളതാണ് അനുരൂപണം.
Okay, I respect many much more spiritual men than myself, and I try to become conformed to them too.
തീർച്ചയായും നമ്മുടെ മധ്യത്തിൽ എന്നേക്കാൾ ആത്മീയ ഉന്നതമായ ആത്മീയ നിലവാരം പുലർത്തുന്നവരെ ഞാൻ ആദരിക്കുന്നുണ്ട്. അവരുടെ ആ രൂപമായിട്ട് അനുരൂപപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്.
But we go beyond that to Christ, who they are also reaching towards.
എന്നാൽ അതിനേക്കാൾ ഉയരങ്ങൾ കടന്ന് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനും നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം.
There are five commandments or imperatives here in these verses.
ഈ വാക്യങ്ങളിൽ നമുക്ക് കൽപ്പനാ രൂപേണ നൽകി തന്നിരിക്കുന്നതായിട്ടുള്ള 5 കൽപ്പനകളുണ്ട്.
This is what we do to gain conformity.
അനുരൂപണം ലഭ്യമായി തീരുവാൻ ഇത് നാം ആചരിക്കേണ്ടത് ആവശ്യമാണ്.
Verse 4, rejoice in the Lord.
നാലാം വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ.
Not an option.
അത് കേവലം ഒരു തിരഞ്ഞെടുക്കാവുന്ന ഒരു 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 ചോയ്സ് അല്ല.
We're told to do it.
അത് ചെയ്യണം എന്ന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുകയാണ്.
And I love rejoicing with you while you're singing.
നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങളോട് ഒത്തുചേർന്ന് സന്തോഷിക്കുന്നത് എനിക്ക് വളരെ സന്തോഷകരമാണ്.
And I enjoy the Malayalam better than the English.
മാത്രമല്ല ആംഗ്ലേയ പാട്ടുകളേക്കാൾ മലയാളം പാട്ടുകൾ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നാറുണ്ട്.
You come alive when you sing in Malayalam.
മലയാളത്തിൽ പാടുമ്പോൾ നിങ്ങൾ വളരെ സജീവമായി കാണപ്പെടുന്നു.
I can't understand it, but I enjoy the spirit.
എനിക്ക് പൂർണ്ണമായിട്ട് അത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും അതിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ആത്മാവ് എനിക്ക് വളരെ സന്തോഷകരമാണ്.
Number 2 command.
രണ്ടാമത്തെ കൽപ്പന എന്നത്
Verse 5.
അഞ്ചാം വാക്യം
Let your gentleness.
നിങ്ങളുടെ സൗമ്യത.
See, that's a command.
അത് ഒരു കൽപ്പനയാണ്.
It's not like just let it happen. It's you're to do it. Let your gentleness or let your forbearing spirit.
അത് നിങ്ങളുടെ സൗമ്യത എന്ന് പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും അത് സംഭവിച്ചു കൊള്ളട്ടെ എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ സൗമ്യത എന്ന് പറയുമ്പോൾ അത് കൽപ്പനയായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
Number 3, be anxious for nothing.
മൂന്നാമതായിട്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
The ladies say that's impossible.
സൗരിമാരി ഒരുപക്ഷെ പറയും അത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്.
The men think so too. They just don't say anything about it.
പുരുഷന്മാരും അത് തന്നെയാണ് അവരുടെ ചിന്താഗതി, എങ്കിലും അതിനെക്കുറിച്ച് ഒന്നും തന്നെ അവർ പറയാറില്ല.
Number 4, verse 8, meditate or think on these things.
എട്ടാം വാക്യത്തിൽ ഒടുവിൽ സഹോദരന്മാരെ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, ധ്യാനിച്ചു കൊള്ളുക.
Verse 9, these do.
ഒമ്പതാം വാക്യത്തിൽ ഇതൊക്കെയും നിങ്ങൾ ആചരിച്ചു പോകണം, ചെയ്യണം, പ്രവർത്തിക്കണം.
Now we'll go back and look at them in 3 categories.
നാം മടങ്ങി ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് മൂന്ന് കൂട്ടമായിട്ട് അത് നാം നോക്കി പാർക്കുന്നതാണ്.
We have been created with emotion, mind and will.
നാം നമ്മുടെ ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്ക് വികാരമുണ്ട്, മനസ്സുണ്ട്, ഹിതമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്.
And Christ also has emotion, mind and will.
ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും തനിക്ക് വികാരമുണ്ട്, തനിക്ക് മനസ്സുണ്ട്, തനിക്ക് ഇച്ഛാശക്തിയുണ്ട്.
So as we are conformed to Christ, we will see here that we must be conformed to his emotion, mind and will.
അപ്പോൾ തന്നെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്തുവിൻ ഉള്ളതായിട്ടുള്ള ആ വികാരം, തന്റെ മനസ്സ്, തന്റെ ഇച്ഛ, ഇതിനോടൊക്കെ നാം അനുരൂപപ്പെടേണ്ടത് ആവശ്യമാണ്.
In verses 4 and 5 we see the emotion of Christ.
നാലും അഞ്ചും വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വ്യാപരിച്ചതായിട്ടുള്ള വികാരം നമുക്ക് അവിടെ കാണാവുന്നതാണ്.
And so we are to be conformed to him by rejoicing.
അവിടെ അതുകൊണ്ട് നാം കർത്താവിനോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ കർത്താവിൽ സന്തോഷിക്കുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്.
The happiest human there is in existence, his name is Jesus.
അവിടെ ഏറ്റവും സന്തോഷകരനായ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ തന്റെ പേര് യേശു എന്നായിരുന്നു.
He loves to be joyful.
തനിക്ക് സന്തോഷിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു.
We don't have time to repeat all the verses that talk about him rejoicing over the brethren.
നമ്മുടെ കർത്താവ് തന്റെ സഹോദരങ്ങളോട് ഉള്ള ബന്ധത്തിൽ സന്തോഷിച്ചതിന്റെ മായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്യങ്ങൾ എല്ലാം എടുത്തു നോക്കുവാൻ സമയമില്ലല്ലോ.
In my culture, when Christians are happy, we whistle.
എന്റെ സംസ്കാരത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ സന്തോഷം ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ചൂളമടിക്കാറുണ്ട്.
Jesus whistles the best.
ഒരുപക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സന്തോഷം കൊണ്ട് ഏറ്റവും നല്ലതായിട്ട് ചൂളമടിക്കുന്നതായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്.
Culture is when you're happy you sing.
മറ്റുള്ള സംസ്കാരങ്ങളിൽ സന്തോഷം വരുമ്പോൾ അവർ പാട്ട് പാടാറുണ്ട്.
Jesus has the best bass voice you've ever heard.
പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനായിരിക്കും ഏറ്റവും 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 ബേസ് ആയിട്ടുള്ള ആ സ്വരം ഉണ്ടായിരിക്കുന്നത്.
We know he loved to sing. It was the last thing he did in the upper room before he went to the Garden of Gethsemane.
നമ്മുടെ കർത്താവിന് പാട്ടുകൾ പാടുവാൻ ഇഷ്ടമാണ് എന്നുള്ളത് തന്നെ തെളിവായി അവിടെ ഗെത്സെമനേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് കൂടെ ചേർന്ന് താൻ ഞാൻ ഒരു സങ്കീർത്തനം പാടുവാൻ ഇടയായി തീർന്നു.
Jesus is a joyful person.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വളരെ സന്തോഷം ഉള്ള ഒരു വ്യക്തി തന്നെ ആണ്.
Oh, Jesus knew how to weep.
കർത്താവിനെ കരയുവാനും തനിക്ക് അറിയാമായിരുന്നു.
He expressed his emotions for the agony and the problems of life as well.
Than ajeevathinte ayathulla aa vyadagal adinte vedangale kurichu than karinjukonde tande vigaram prakadipanidayayirunnu.
But in the midst of that scene that we know so well, when Lazarus was in the tomb and Jesus was weeping,
avade lasanodulla madathil than mariche kallarayil aakapetta samayathu nammude karthavu kanneer vaartha aa velayil polum,
he was there to bring joy back to the family, wasn't he?
Ennal avade than sthiti cheyirunnathu aa dukhitharayirikkunna kudumbathine avare santhosham madakki koduppan aayittana than avade aayirunnathu.
So rejoice in the Lord always.
Adagonde karthavil eppolum santhoshippeen.
And just to make sure you heard it, he says, and again I say, rejoice.
Adu seriyamannam kettu ennu uruppu varuthu താൻ വീണ്ടും പറയുകയാണ്, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു.
Did you get it?
നിങ്ങൾക്ക് അത് മനസ്സിലായോ?
Just in case you didn't, and again I say rejoice.
നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായില്ലെങ്കിൽ ഒരു വട്ടം കൂടെ ഞാൻ പറയുകയാണ്, വീണ്ടും കർത്താവിൽ സന്തോഷിക്കുക.
That doesn't mean hilarious happiness, Hollywood kind of comedy.
ഇത് സന്തോഷം എന്ന് പറയുമ്പോൾ അത് കേവലം നാം ലൗകികമായിട്ടുള്ള എന്തെങ്കിലും ആഹ്ലാദം ആനന്ദം ഹോളിവുഡിലൊക്കെ കാണുന്ന പോലെയുള്ള വികാരങ്ങളല്ല.
That means being conformed to the image of Christ.
മറിച്ച് അവിടെ ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ ആ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുക എന്നുള്ളതാണ്.
Our emotions created by Christ and they should exalt Christ and be like Christ.
നമ്മുടെ വികാരങ്ങൾ കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അത് കർത്താവിനെ ഉയർത്തുവാൻ ഇടയായി തീരണം, അത് കർത്താവിന് അനുരൂപം ആയി തീരേണ്ടത് ആവശ്യമാണ്.
So when we enjoy Christ, we pour out our heart to God in joy, prayer, thanksgiving.
അങ്ങനെ നാം കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷം കൊണ്ടും സ്തോത്രം കൊണ്ടും പാട്ടുകൾ കൊണ്ടും നമ്മുടെ ഹൃദയങ്ങളെ തന്റെ മുമ്പായി ഒഴിച്ചു കൊടുപ്പാൻ പകർന്നു കൊടുപ്പാൻ നമുക്കിടയായി തീരും.
The second part of the emotional aspect of Christ that we enjoy here is in verse 5.
രണ്ടാമതായിട്ട് ക്രിസ്തുവിനോട് അനുരൂപം ആകും എന്ന് പറയുന്നതിന്റെ വൈകാരിക ഭാഗത്തോടുള്ള ബന്ധത്തിൽ അഞ്ചാം വാക്യത്തിൽ നമുക്ക് വേറെ ഒരു കൽപ്പന കാണാവുന്നതാണ്.
It says in my version, let your forbearing spirit or your gentle spirit be known to all men. The Lord is near.
നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു.
In another version it says, be considerate in all that you do.
നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ അവിടെ ആദ്രത ഉള്ളവരായിരിക്കണം.
In another version it talks about moderation.
Alla avade chila vyaktigal mithatvate kuricha ulla udeshamaana chila vyakyanangalil paranjirikkunnathu.
Now if you've gotten to know me very well, gentleness may not be natural to my personality.
Oru pakshe enne adutha arinavarku ippol idinagam manasilaya oru vastha ennullathu enikku swayasiddhamayi varunna oru swabhavam alla saumyada.
I'm a leader, I'm a type A personality, I like to get things done.
ഞാൻ ഒരു നേതാവാണ്, ഞാനൊരു ടൈപ്പ് എ സവിശേഷത ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നിർവഹിച്ച് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു അമേരിക്കൻ പൗരനും കൂടെയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ആ സ്വയസിദ്ധമായിട്ടുള്ള ശൈലി എന്നുള്ളത് കാര്യങ്ങൾ ഉൽപ്പന്നം ചെയ്യുക, അത് രൂപീകരിക്കുക എന്നുള്ളതാണ്.
So this verse is for me.
അതുകൊണ്ട് � ഈ വാക്യം പ്രത്യേകം എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് തന്നെയാണ്.
A forbearing spirit, a gentle spirit, an emotional spirit.
ഒരു സൗമ്യതയുടെ ആത്മാവ്, ഒരു ആർദ്രത ഉള്ള ഒരു ആത്മാവ്, ഒരു എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു മനോഭാവം.
I need to learn that from the Lord.
അത് കർത്താവിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ ആവശ്യമായിരിക്കുന്നു.
I need to draw from his spirit.
തന്റെ ആത്മാവിൽ നിന്ന് അത് വാങ്ങി അത് എനിക്ക് സ്വായത്തമാക്കുവാൻ ആവശ്യമായിരിക്കുകയാണ്.
But if I rejoice in the Lord,
എന്നാൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നുവെങ്കിൽ,
then I'm much less likely to turn around and be harsh to you, right?
ഞാൻ കർത്താവിൽ സന്തോഷിക്കുമെങ്കിൽ തിരിഞ്ഞ് മനുഷ്യരോടുള്ള ബന്ധത്തിൽ വളരെ കർക്കശമായി ഏർപ്പെടുവാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല.
And then the last phrase is the Lord is near.
തുടർമാനമായിട്ട് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു.
That's kind of out of context, it seems.
ഒരുപക്ഷേ അത് നമുക്ക് തോന്നാവുന്നത് ആ സാഹചര്യത്തിന് പൊരുത്തപ്പെടാത്ത ഒരു വാചകമാണ് എന്നായിരിക്കും.
Is it talking about the return of the Lord?
ഇത് കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പരാമർശിക്കുന്നതാണോ?
Well, we've seen in the epistle he talks of the day of Christ 4 or 5 times.
നാം ഈ ലേഖനത്തിൽ തന്നെ നാലോ അഞ്ചോ പ്രാവശ്യം കർത്താവിന്റെ നാളിനെ കുറിച്ച് താൻ പരാമർശിച്ചിട്ടുണ്ട്.
So it's true that he's near.
അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു.
But I think it has more to do with his presence.
എന്നാൽ ഇത് അതിനേക്കാൾ ഉപരി കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
The Lord is rejoicing over his brethren.
തന്റെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് സന്തോഷിക്കുകയാണ്.
He is the perfect example of gentleness.
അവിടെ സൗമ്യതയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്.
He's right here nearby.
താൻ തന്റെ സാന്നിധ്യം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്.
So I should be conformed to his style of emotion, his level of emotion.
അതുകൊണ്ട് തന്നെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അടുത്ത് ആയിരിക്കുന്നതുകൊണ്ട് തന്റെ ആ വൈകാരിക ശൈലിയോട് നാമും ഏകീഭവിക്കേണ്ടത് അല്ലെങ്കിൽ അനുരൂപപ്പെടേണ്ടത് ആവശ്യമായിരിക്കുകയാണ്.
So we're created with emotion.
അതുകൊണ്ട് നാം വികാരമുള്ളവരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്.
But we also have will.
അപ്പോൾ തന്നെ നമുക്ക് സ്വന്ത ഹിതം അല്ലെങ്കിൽ ഇച്ഛാശക്തി നമുക്കുണ്ട്.
And Christ also had will.
ക്രിസ്തുവിനും ആ രീതിയിൽ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു.
We see that all through the gospel.
സുവിശേഷങ്ങളിൽ എമ്പാടും നമുക്ക് അത് കാണാവുന്നതാണ്.
Nobody told the Lord what to do.
കർത്താവിനോട് ആരും എന്ത് ചെയ്യണം എന്ന് അങ്ങോട്ട് പറയുകയല്ലായിരുന്നു.
Because he had perfect will.
എന്നാൽ തനിക്ക് സമ്പൂർണ്ണ ഹിതം ഉണ്ടായിരുന്നു.
He knew when to choose to be gentle.
എപ്പോൾ സൗമ്യത ആത്മാവ് തിരഞ്ഞെടുക്കണം എന്ന് തനിക്കറിയാമായിരുന്നു.
And he knew when to be authoritative.
അപ്പോൾ തന്നെയും അധികാരം ഉള്ള ഒരു വനായിട്ട് വർത്തിക്കുവാൻ തനിക്ക് അറിയാമായിരുന്നു.
His will is perfect.
തന്റെ ഹിതം എന്നുള്ളത് സമ്പൂർണ്ണ ഹിതമായിരുന്നു.
So I want to learn his will and be conformed to his will.
അതുകൊണ്ട് തന്റെ ഹിതം അല്ലെങ്കിൽ തന്റെ ഇച്ഛാശക്തി അത് ഞാൻ പഠിക്കുകയും അതിനോട് അനുരൂപപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കേണ്ടതാണ്.
And in doing that I might find out something about him.
അങ്ങനെ ഞാൻ ചെയ്യുവാൻ തുനിയുമ്പോൾ തന്നെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് അറിവായി വരും.
That will affect my personality to be nice to other people.
അത് എന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന നിമിത്തം മറ്റുള്ളവരോട് നല്ലവണ്ണം ഏർപ്പെടുവാൻ എന്നെ സഹായിക്കും.
He prayed, Father, not my will but thy will be done.
പിതാവേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം തന്നെ സാധിക്കുമാറാകണം എന്ന് പിതാവിനോട് താൻ പ്രാർത്ഥിക്കുകയുണ്ട്.
So my prayer is, Christ, not my will but thine be done in my life right now.
അപ്പോൾ എൻ്റെ പ്രാർത്ഥന ക്രിസ്തുവിനോട് എൻ്റെ ഹിതം അല്ല കർത്താവേ അങ്ങയുടെ ഹൃദയം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ.
I'm willing to follow you.
ഞാൻ അങ്ങയെ അനുഗമിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്.
And so the first step of that comes in verse 6, be anxious for nothing.
അതിന്റെ ആദ്യത്തെ പടി എന്നോണം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്.
It's the Lord's will that we be anxious for nothing.
അത് കർത്താവിന്റെ ഹിതമാണ് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളത്.
Humanly impossible.
മനുഷ്യപരമായിട്ട് അത് അസാധ്യമായ ഒരു കാര്യമാണ്.
But as we learn the will of God,
എന്നാൽ കർത്താവിന്റെ ആ ഹിതം നാം പഠിക്കുമെങ്കിൽ,
we accept the will of Christ,
കർത്താവിന്റെ ആ ഹിതം നമ്മളിൽ തന്നെ അത് നാം സ്വീകരിക്കുമെങ്കിൽ,
for what's happening at the moment or in this season of my life,
എന്റെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കാലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ,
then I learn how not to be anxious.
അപ്പോൾ ഞാൻ എപ്രകാരം അവിടെ വിചാരപ്പെടാതെ ഇരിക്കുവാൻ സാധിക്കും എന്നുള്ളത് പഠിക്കുവാൻ സാധിക്കും.
See, it's not in the grammar, stop being anxious, stop worrying.
അത് നമ്മുടെ ഭാഷയിൽ ഒരു കൽപ്പന എന്ന രീതിയിൽ വിചാരപ്പെടരുത്, വിചാരപ്പെടുന്നത് നിർത്തുക എന്ന് ഉള്ള ഒരു പ്രയോഗമല്ല.
It's a continual clause here, be anxious for nothing. In other words, it's something that will go on being anxious unless you find a replacement for it.
മറിച്ച് അത് ക്രിയയുടെ കാലത്തോടുള്ള ബന്ധത്തിൽ തുടർമാനമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നാം വിചാരപ്പെടാതെ ഇരിക്കണം.
And what's the best antidote for anxiety?
മാത്രമല്ല വിചാരത്തിന് അല്ലെങ്കിൽ വിചാരപ്പെടുന്ന ഒരു മനസ്സിന് നല്ല ഒരു ഒറ്റമൂലി എന്തായിട്ടാണ് നമുക്ക് പറയുവാൻ സാധിക്കുക?
Ask the doctors.
നമ്മുടെ വൈദ്യന്മാരോട് ചോദിക്കുക.
Medication.
മരുന്ന് എന്താണ്?
Number one medication sold in the United States?
നമ്മുടെ അമേരിക്കയിൽ വിൽക്കപ്പെടുന്നതായിട്ടുള്ള ഏറ്റവും ഒന്നാം തരമായിട്ടുള്ള മരുന്ന്.
Anti-anxiety medication.
അതായത് ഈ വിചാരത്തിന് സഹായകമായിട്ടുള്ള ആന്റി ആങ്സൈറ്റി മരുന്നുകളാണ്.
Everybody's uptight, everybody's anxious.
എല്ലാവരും അവിടെ വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നവരാണ്.
They take pills to try and solve it.
അതുകൊണ്ട് തന്നെ ആ പിരിമുറുക്കമൊക്കെ മാറ്റുവാൻ സഹായകരമായിട്ടുള്ള മരുന്നുകൾ അവർ അവിടെ വാങ്ങി ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
Now sometimes there are extreme chemical imbalances in any human body that need medication.
പലപ്പോഴുമൊക്കെ ചില നമ്മുടെയൊക്കെ മനുഷ്യ ശരീരങ്ങളിൽ ഈ കെമിക്കലുകളുടെ ഒക്കെ അങ്ങേ അറ്റമായിട്ടുള്ള അവസ്ഥകൾ ചിലപ്പോൾ കാണുവാൻ ഇടയായിത്തീരും.
But most of us, our anxiety problems are more selfishness
എന്നാൽ നമ്മളിൽ പലരിലും വ്യാപരിക്കുന്നതായിട്ടുള്ള വിചാരത്തിന്റേതായിട്ടുള്ള കുഴപ്പം അത് അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ മനോഭാവത്തിൽ നിന്നാണ്.
ഐ വാണ്ട് മോർ മണി,
എനിക്ക് അധികമായിട്ട് പണം ആവശ്യമാണ്.
ഐ വാണ്ട് മൈ ഹസ്ബൻഡ് ടു ചേഞ്ച്,
എന്റെ ഭർത്താവ് തന്നിൽ ചില മാറ്റങ്ങൾ വരുവാൻ എനിക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്.
ഐ വാണ്ട് മൈ കിഡ് ടു ഗ്രോ അപ് ഫാസ്റ്റർ ആൻഡ് ഗോ ടു യൂണിവേഴ്സിറ്റി,
എന്റെ പൈതങ്ങൾ പെട്ടെന്ന് വളർന്ന് കലാലയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം.
ഐ വാണ്ട് ദി സിറ്റുവേഷൻ ഇൻ മൈ ഫാമിലി ടു ചേഞ്ച്,
മാത്രമല്ല എന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറുവാൻ ആവശ്യമാണ്.
ഐ വാണ്ട് മൈ ഹെഡേക്സ് ടു ഗോ അവേ,
എന്റെ ആ ഭാരങ്ങളൊക്കെയും നീങ്ങിപ്പോകണം.
മീ worry
ഞാൻ അതിനോട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാ വിചാരങ്ങളും.
The Holy Spirit says,
എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്
pray
പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക.
Get your mind off yourself and put your mind on God.
നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറ്റി അത് ക്രിസ്തുവിന്റെ മേൽ വെച്ചുകൊള്ളുക.
Find out what his will is,
കർത്താവിന്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുക.
That's what the Lord was doing in Gethsemane.
കർത്താവ് ഗെത്സെമനയിൽ അപ്രകാരം തന്നെയാണ് ചെയ്തത്.
You talk about a level of anxiety.
താൻ ഒരു വികാരത്തിന്റെ ഒരു നിലവാരത്തെ കുറിച്ച് നാം സങ്കല്പിക്കുമെങ്കിൽ.
So oppressive that he was sweating as it were great drops of blood.
നമ്മുടെ കർത്താവിന്റെ ആ ഒരു വൈകാരിക അവസ്ഥ നാം നോക്കുമെങ്കിൽ താൻ അവിടെ വളരെ വ്യാകുലപ്പെട്ടു വ്യസനിച്ചു തന്റെ രക്തം വീർത്തവനായി താൻ അവിടെ ആക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും.
In his humanity, asking that the cup would be passed from him.
തന്റെ മനുഷ്യ ത്തിൽ താൻ കർത്താവിനോട് അപേക്ഷിക്കുക ദൈവത്തോട് അപേക്ഷിക്കുന്നത് ഈ പാനപാത്രമെങ്കിൽ നിന്ന്
നീക്കിക്കളയണമേ.
എന്നാൽ അപ്പോൾ തന്നെയും പിതാവിന്റെ ഹിതത്തോട് തന്നെ തന്നെ അനുരൂപപ്പെടുത്തി താൻ അവിടെ പോകുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതായിരുന്നു തന്റെ പ്രതിവിധി. പ്രാർത്ഥന,
talking to God,
പിതാവിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുക.
supplication,
അവിടെ അഭയാചന.
asking that the Lord's will be fulfilled in my life,
ദൈവത്തിന്റെ ഹിതം തന്റെ ജീവിതത്തിൽ നിവൃത്തി ആകണമേ എന്നുള്ള ആ പ്രാർത്ഥന വാചകം.
thanksgiving,
സ്തോത്രയാഗം.
Father, you want me to go to the cross for humanity,
പിതാവേ മാനവരാശിക്കായിട്ട് ഞാൻ ക്രൂശിൽ കയറി പോകണമോ.
For the joy of that which was set before him, he went to the cross.
തന്റെ മുമ്പിൽ വെച്ചതായിട്ടുള്ള ആ സന്തോഷം നിമിത്തം താൻ ക്രൂശിലേക്ക് പോയി എന്നുള്ളതാണ്.
As he walked to Calvary with the cross on his back, he was giving thanks.
തന്റെ ആ തോളിൽ ആ കുരിശ് ചുമന്നുകൊണ്ട് കാൽവരി ആ മുകളിലേക്ക് താൻ കയറി പോകുമ്പോൾ,
he was talking to his father.
താൻ പിതാവിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുകയായിരുന്നു.
He was in perfect communion with the Father in the Spirit all the time.
പിതാവും പരിശുദ്ധാത്മാവിനോടും തനിക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ആയിരുന്നു താൻ പടികൾ ഓരോന്നായി വെച്ചത്. താൻ ആ രീതിയിൽ പിതാവിനോട് തന്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ
താൻ
പിതാവിനോട് ആണ് തന്റെ ആവശ്യങ്ങളൊക്കെയും താൻ അറിയിച്ചത്.
Aren't you glad he asked the Father to forgive us?
പിതാവിനോട് നമ്മളോട് ക്ഷമിക്കണമേ എന്ന് താൻ യാചിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം തോന്നുന്നില്ലേ?
You got anxiety problems?
നിങ്ങൾക്ക് ആ വിചാരത്തിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ?
I often do.
പലപ്പോഴും എനിക്ക് അത് അനുഭവപ്പെടാറുണ്ട്.
There's selfishness problems.
അത് സ്വാർത്ഥതയിൽ നിന്ന് ഉളവാകുന്ന പ്രശ്നങ്ങളാണ്.
Instead of selflessness,
നിസ്വാർത്ഥതയ്ക്ക് പകരമായിട്ട് ഉള്ള ഒരു മനോഭാവം ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
And the solution isn't running away.
പ്രശ്നങ്ങളിൽ നിന്ന് ഓടുക എന്നുള്ളതല്ല അതിന് ഉള്ള പ്രതിവിധി.
The solution in most cases does not need medication.
അതിന് പ്രതിവിധി എന്നോണം മരുന്നല്ല ആവശ്യമായിരിക്കുന്നത്.
It needs conformity to his will.
മറിച്ച് ദൈവത്തിന്റെ ഹിതത്തോട് അനുരൂപം പെടണം എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധി.
Through prayer,
പ്രാർത്ഥനയിലൂടെയും.
Long prayer,
നീണ്ട പ്രാർത്ഥന.
ഇന്റെൻസ് പ്രേയർ,
വളരെ 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 ഹൃദ്യമായ പ്രാർത്ഥന.
സബ്മിസീവ് പ്രേയർ,
ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവത്തോടുകൂടിയുള്ള പ്രാർത്ഥന.
സ്റ്റഡി പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ്,
ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക.
And the solution will come.
അപ്പോൾ ഉത്തരം, അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
God will take away your problem?
ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എടുത്തു മാറ്റുമോ?
No, maybe your problem is good for you.
ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നല്ലതായിരിക്കാം.
He'll give you something better than taking away your problem.
നിങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റുന്നതിനേക്കാൾ ഉപരിയായി അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രതിവിധി നിങ്ങൾക്ക് ദൈവം ഒരുപക്ഷെ നൽകി തരും.
Verse 7, he'll give you the peace of God.
ഏഴാം വാക്യത്തിൽ അവൻ ദൈവത്തിന്റെ സമാധാനം തന്നെ നിങ്ങൾക്ക് നൽകി തരുവാനിടയായി തീരും.
He doesn't say he'll give you peace.
നിങ്ങൾക്ക് സമാധാനം നൽകും എന്നല്ല താൻ പറയുന്നത്.
He'll give you the peace of God.
ദൈവ സമാധാനം നിങ്ങൾക്ക് നൽകി തരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
Wow, I'd like some of that.
അതിൽ ചിലത് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
Because I don't visualize God, the Trinity, sitting up there wringing their hands and worrying about things, do you? I don't see the Spirit saying, oh, Christ, what do you think is going to happen in the future?
ആത്മാവ് ക്രിസ്തുവിനോടുള്ള സംഭാഷണത്തിൽ അയ്യോ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് അവിടെ വ്യസനമാർഗം വ്യസനിച്ച് പറയുന്നതായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല.
Oh, look down there, look at Sister Mary. What do you think she's going to say next? I'm worried about it.
താഴെ നോക്കുക സഹോദരി മേരി ഇനിയും അടുത്തായിട്ട് എന്താണ് പറയുവാൻ പോകുന്നത് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയല്ല.
You say that's blasphemy.
അത് ദൈവദൂഷണം ആണ് എന്നൊരു പക്ഷേ നമുക്ക് പറയുവാൻ സാധിക്കും.
God doesn't sit around and worry between the three persons of the Trinity.
ദൈവം ത്രിയേകനാണ് ആ മൂന്ന് വ്യക്തിത്വങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളെ കുറിച്ച് ഉള്ള വ്യാകുലതയൊന്നും അവരുടെ ഇടയിൽ ഇല്ല.
നമ്പർ 1, he's sovereign.
ഒന്നാമതായി താൻ പരമാധികാരിയാണ്.
He's all powerful.
താൻ സർവശക്തനാണ്.
He's everywhere at one time.
താൻ സർവവ്യാപിയാണ്.
He knows everything.
താൻ സർവജ്ഞാനിയാണ്.
And he is peace.
മാത്രമല്ല താൻ സമാധാനമാണ്.
However you imagine and define peace, you're talking about the essence of God.
നാം എങ്ങനെയൊക്കെ തന്നെ സമാധാനത്തിനെ നിർവചിക്കുവാൻ ശ്രമിച്ചാലും വാസ്തവത്തിൽ അത് സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാര സത്തയാണ്.
Satan and all of his error is the opposite of peace.
സാത്താനോട് ബന്ധത്തിൽ തന്റെ എല്ലാ തെറ്റുകളിലും നാം നോക്കുമ്പോൾ സമാധാനത്തിന് കടക വിരുദ്ധമായിട്ടാണ് താൻ സ്ഥിതി ചെയ്യുന്നത് നിലകൊള്ളുന്നത് എന്ന് കാണുവാൻ സാധിക്കും.
When you sin, how do you feel?
നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് എപ്രകാരമാണ് ഉള്ളിൽ തോന്നുന്നത്?
Guilty.
നാം കുറ്റബോധമുള്ളവരായി നമുക്ക് തോന്നാറുണ്ട്.
And what's guilt?
കുറ്റബോധം എന്ന് പറയുന്നത് എന്താണ്?
Lack of peace.
അത് സമാധാനത്തിന്റെ അഭാവമാണ് കുറ്റബോധം. എന്തെന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ പാപം ചെയ്ത നിമിത്തം ആ ദൈവമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുകയാണ്.
Now you have peace with God, Romans 5:1.
Romans 5:1, ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്.
That's legal justification, salvation peace.
അത് നിയമപരമായി നീതീകരണത്തിൽ രക്ഷ നമുക്ക് നൽകി തന്നായിട്ടുള്ള സമാധാനമാണ്.
But anxiety, not being conformed to the will of Christ on a moment by moment basis, that's when our peace goes away.
എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വിചാരപ്പെടുക മുഖേന നാം ആ ദൈവത്തിന്റെ സമാധാനം ഇല്ലാത്തവരായി നാം തീരുകയാണ്.
Pray.
നാം പ്രാർത്ഥിക്കണം.
About your cancer?
നിങ്ങളുടെ ആ രോഗങ്ങളെ കുറിച്ച് ക്യാൻസറെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം.
The Lord can remove it.
ദൈവത്തിന് അത് മാറ്റുവാൻ സാധിക്കും.
But it may be better that you keep it.
എന്നാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലതായിരിക്കാം.
And in the midst of the pain of your cancer,
നിങ്ങളുടെ രോഗത്തിന്റെ ആ വേദനയുടെ ഇടയിലും അവിടെ ദൈവസമാധാനം നൽകി തരുന്നതായിരിക്കും.
You see, the miracle of giving your personality, your nature, your will, peace is greater than healing the cancer.
ഒരുപക്ഷേ നമ്മുടെ രോഗത്തിന് സൗഖ്യം നൽകി തരുന്നേക്കാൾ നമ്മുടെ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് ദൈവിക സമാധാനം നൽകി തരുന്നത് ഒരുപക്ഷേ രോഗങ്ങൾ മാറ്റുന്നേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അതിശയപ്രവൃത്തിയായിരിക്കാം.
Much easier for God to change a few atoms and fix your body than it is for him to fix your personality.
നമ്മുടെ രോഗത്തോടുള്ള ബന്ധത്തിൽ ചില അണുക്കൾ അവിടെയും ഇവിടെയൊക്കെ മാറ്റി ക്രമീകരിക്കുന്നേക്കാൾ ഉപരി നമ്മുടെ ആളത്വത്തും തന്നെ പൂർണ്ണമായിട്ട് മാറ്റി തന്റെ ദൈവസമാധാനം അതിൽ നമുക്ക് പകർന്നു തരുവാൻ ഇടയാകുന്നതായിരിക്കും അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദൈവിക പ്രവൃത്തി.
So are you conformed to the emotion of Christ?
അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആ വികാരത്തോട് നാം അനുരൂപപ്പെടുന്നു.
Don't you tell me what to do.
എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയരുത്.
Oh, I guess you're not conformed to his emotion, are you? You're still dealing with anger.
അങ്ങനെ എങ്കിൽ നാം ഇപ്പോഴും ദൈവത്തിന്റെ ആ വികാരത്തോട് അനുരൂപപ്പെട്ടിട്ടില്ല. നമുക്ക് ആ ദേഷ്യത്തിന്റേതായിട്ടുള്ള ആ സ്വഭാവമുണ്ട്.
Are you conformed to the will of Christ?
നമ്മുടെ കർത്താവിന്റെ ഹിതത്തോട് നാം അനുരൂപപ്പെട്ടവരാണോ?
Why should I be?
എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരിക്കണം?
Oh, I guess you're not conformed to his will yet, are you?
അങ്ങനെ ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തന്റെ ആ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടിട്ടില്ല.
You've got to let God take control of your life.
നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്.
Thy will be done.
അങ്ങയുടെ ഹിതം നിവൃത്തിയാകണമേ.
Peter says it over again in his epistle, doesn't he?
പത്രോസ് തന്റെ ലേഖനങ്ങളിലും പല ആവർത്തി അത് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
Then thirdly, the mind.
മൂന്നാമതായിട്ട് മനസ്സ്.
Wouldn't we like a brain transplant sometimes?
ചിലപ്പോഴെങ്കിലും ഒരു മസ്തിഷ്ക മാറ്റം നാം ആഗ്രഹിച്ചിട്ടുണ്ടോ?
Lord, if you just give me a new mind, I wouldn't be depressed and I wouldn't be so willful.
അയ്യോ ദൈവമേ, എനിക്ക് ഒരു പുതിയൊരു മനസ്സ് എനിക്ക് നൽകി തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്രമാത്രം ശോകമൂകനായി ഇരിക്കയില്ലായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്.
I wouldn't think prideful or lustful thoughts.
നിഗള ഭാവങ്ങൾ ഒന്നും എന്റെ മനസ്സിൽ കൂടെ കടന്നു വരികയില്ലായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പുതിയ മനസ്സ് ഞാൻ നൽകി തന്നിട്ടുണ്ട്. അത് ക്രിസ്തുയേശുവിൽ കൂടെ പുതിയ സൃഷ്ടിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് ലഭിച്ചതാണ്.
1 Corinthians 2:16,
നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾ ഉള്ളവരാണ്.
നിങ്ങളുടെ
പുതിയ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അതിന്റെ ഒരു ഘടകം എന്നുള്ളത് ക്രിസ്തുവിന്റെ മനസ്സ് തന്നെയാണ്.
But unfortunately, just like going to school, you've got to apply it.
എന്നാൽ നിരാശാജനകമായിട്ടുള്ള കാര്യം എന്നുള്ളത് നമുക്കത് ഉണ്ട് എങ്കിലും നാം അത് എടുത്ത് പരിശീലിക്കുന്നില്ല, പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ്.
Now some of you may have been saved out of religions where they tried to empty the mind.
നിങ്ങളിൽ ഒരുപക്ഷെ ഈ നമ്മുടെ മനസ്സിനെ തന്നെ ഖാലിയാക്കുന്നത് അല്ലെങ്കിൽ വികാരങ്ങളൊക്കെ എടുത്തു മാറ്റുന്ന ഒരു മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായി നിങ്ങൾ ചിലരൊക്കെയും കാണുമായിരിക്കാം.
Go sit up on the top of the hill and go,
ഒരു കുന്നിന്റെ മുകൾ പോയിരിക്കുക, അവിടെ മനസ്സെല്ലാം ശാന്തമാക്കുക, ചിന്തകളിൽ നിന്നൊക്കെ അവിടെ ഇല്ലാത്തവരായി അവിടെ ആയിരിക്കുക എന്നാണ് ചില മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്.
That's a tool of Satan.
അത് സാത്താന്റെ ഒരു ഉപകരണമാണ്.
You empty the mind of your mind and he'll fill it with 7 more demons.
നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ ഖാലിയാക്കുക, തുടർന്ന് സാത്താൻ അതിനേക്കാൾ ശക്തിയേറിയ 7 ഭൂതങ്ങളെ കൊണ്ട് താൻ അത് നിറയ്ക്കും.
So what are we to do?
അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്?
Verse 8, think the thoughts of Christ.
8th verse, ക്രിസ്തു യേശുവിന്റേതായിട്ടുള്ള ചിന്തകൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക.
You want to know what Jesus sits around and thinks about?
നമ്മുടെ കർത്താവ് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
Whatever is true.
സത്യമായതൊക്കെയും.
You know what that means.
അത് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം.
Whatever is honorable or noble.
ഗണമായതൊക്കെയും.
I don't have to define these things for you. It's English.
ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
Maybe it even says it better in Malayalam.
ഗണമായതൊക്കെയും അല്ലെങ്കിൽ മാന്യമായതൊക്കെയും.
Think about it.
അതിനെ കുറിച്ച് ചിന്തിച്ചു കൊള്ളുക.
Whatever is right or just.
നീതിയായതൊക്കെയും.
Whatever is on that straight and narrow type of thinking pattern.
ചൊവ്വയും ഇടുങ്ങിയ പാതയിൽ കൂടെ ഉള്ളതായിട്ടുള്ള ആ ചിന്തയ്ക്ക് അനുസൃതമായിട്ടുള്ള ചിന്തകൾ, നീതിയായ ചിന്തകൾ.
What Jesus says, don't drift to the right or to the left. Think goes go down the like Paul, stay on the track.
ഇടത്തോട്ടോ വലത്തോട്ടോ വലിച്ചെതിക്കാതെ നേരെയുള്ള ചൊവ്വയുള്ള പാതയിൽ തന്നെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യം.
Whatever is pure.
നിർമ്മലമായത് ഒക്കെയും.
Why are all the men looking at their feet?
സൗരമാരെല്ലാരും അവരുടെ പാദങ്ങളിലേക്ക് നോക്കുന്നത് എന്തുകൊണ്ടാണ്?
Don't worry about it, men. Women think about plenty of impure things too.
സൗരമാരും ഒരുപക്ഷെ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാറുണ്ട്.
Impurity is not just sexual.
നിർമ്മലത എന്ന് പറയുന്നത് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല.
Anything that isn't conformed with the pure holy person of Christ is impure.
നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമായ സാന്നിധ്യത്തോട് പൊരുത്തപ്പെടാത്തത് എന്തും നിർമ്മലം അല്ലാത്ത ഒരു അവസ്ഥയാണ്.
Number 5, whatever is lovely.
രമ്യമായതൊക്കെ.
I'm thinking about supper.
രമ്യമായതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ സന്ധ്യാഭക്ഷണത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
Whatever is of good repute or good report.
അവിടെ സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെ.
If you did that, you couldn't gossip.
സൽകീർത്തി ആയതൊക്കെയും അങ്ങനെ നാം ആചരിച്ചു പോകുമെങ്കിൽ ഒരിക്കലും നമുക്ക് പരദൂഷണം പറയുവാൻ സാധിക്കില്ല.
Because we like the bad reports.
എന്തെന്നാൽ നമുക്ക് ആ മോശപ്പെട്ട വിവരണം ആണ് കേൾപ്പാൻ താല്പര്യം.
And then we pass them on as prayer requests.
ആ മോശപ്പെട്ട വിവരണങ്ങളൊക്കെ പ്രാർത്ഥന ആവശ്യമായ കാര്യങ്ങൾ എന്ന നിലയിൽ നാം അന്യോന്യം കൈമാറാറുണ്ട്.
Yeah, oh Lord, please pray for brother John. You know that he stumbled and went to him in a place. Yes, oh Lord, please forgive him.
കർത്താവെ, യോഹന്നാൻ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണേ, താൻ ചില കാര്യങ്ങളിൽ ഇടറി വീണു പോയിട്ടുണ്ട് എന്ന നിലയിൽ നാം പ്രാർത്ഥന വിഷയങ്ങളാക്കി അങ്ങനെ കൈമാറാറുണ്ട്.
Don't even think about it. Think about what is of good report.
അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്, മറിച്ച് സൽകീർത്തിയായതിനെ കുറിച്ചൊക്കെയും നിങ്ങൾ ചിന്തിക്കുക.
Think about whatever is of excellence or virtue.
സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു.
Anything worthy of praise,
എന്തെങ്കിലും പുകഴ്ചയ്ക്ക് യോഗ്യമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുക.
No matter how bad the preacher was,
ആ പ്രാസംഗികൻ എത്ര തന്നെ മോശപ്പെട്ടവനായിക്കൊള്ളട്ടെ,
afterwards you can think of something nice. There is something nice you can say about him.
തന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുക, അതിനെ കുറിച്ച് പറയുക.
Maybe he had a nice tie on. Say that.
ഒരു പക്ഷേ ഒരു നല്ല ടൈ ആയിരുന്നായിരിക്കും, അതിനെ കുറിച്ച് പറയുക.
Okay, whatever, think about those things.
അങ്ങനെ പുകഴ്ചയ്ക്ക് യോഗ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക.
Let your mind dwell on these things.
നിങ്ങളുടെ ചിന്തകൾ ഇപ്രകാരമുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്രകാരമായുള്ള കാര്യങ്ങളുടെ മേൽ വസിക്കേണ്ടത് ആവശ്യമാണ്.
The old version says think on these things.
ഒടുവിൽ സഹോദരന്മാരെ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു.
The New King James says meditate on these things.
New King James വേർഷനിൽ അതൊക്കെയും ധ്യാനിച്ചുകൊള്ളു.
That'll change your mind.
അത് തീർച്ചയായും നിങ്ങളുടെ മനസ്സിന് രൂപാന്തരം നൽകുവാൻ സാധിക്കും, രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും.
And if you do that, you will see that your Christ-like actions will start to be a change.
നാം ഇപ്രകാരം നാം ചെയ്യുമെങ്കിൽ ക്രിസ്തു സമമായിട്ടുള്ള ക്രിയകൾ നമ്മളിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
The things which you have learned and received and heard and seen, four things in me, practice these things and the God of peace will be with you.
എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും.
You see, the peace of God is with you when you get conformed to his will.
ദൈവത്തിന്റെ ഹിതത്തോട് അനുരൂപം ഉള്ളവരായി നാം തീരുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമുക്ക് ഉള്ളവരായി നാം
ആക്കപ്പെടും.
എന്നാൽ ഇവിടെ തന്റെ മനസ്സിന് അനുരൂപം ഉള്ളവരായി നാം തീരുമ്പോൾ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും.
How's your conformity?
നിങ്ങളുടെ അനുരൂപണം എവിധമാണ്?
Oh, I've got a long way to go, brother.
അയ്യോ സഹോദര, അതിനുള്ള ബന്ധത്തിൽ എനിക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്.
Oh, join the team, so do I.
ആ കൂട്ടത്തോടുകൂടെ ചേരുക, ഞാനും നിങ്ങളോട് കൂടെ ചേരുന്നതായിരിക്കും.
But the spiritual person is the person who recognizes that they have a long way to go.
എന്നാൽ ആത്മീയ വ്യക്തി എന്നുള്ളത് ഈ ഒരു ആവശ്യകതയോടുള്ള ബന്ധത്തിൽ ദീർഘദൂരം പ്രയാണം ചെയ്യണം എന്ന ബോധം ഉള്ളവനായിരിക്കും.
And the more spiritual you get, the dirtier you feel.
നാം എത്ര അധികം ആത്മീയരായി തീരുന്നുവോ അത്രമാത്രം മലിനത ഉള്ളവരായി നമുക്ക് തന്നെ ബോധ്യമുള്ളവരായി നാം തീരും.
Because if you think you're pretty good, you're pretty bad.
നാം നല്ലവരെ ആണ് എന്ന് നാം സ്വയമേ ചിന്തിക്കുമെങ്കിൽ തീർച്ചയായും നാം നമ്മളിൽ മലിനതകളുണ്ട്, നാം മോശപ്പെട്ടവരാണ്.
The closer you get to Jesus and the more you know about him,
നാം കർത്താവിനോട് എത്ര കണ്ട് അധികമായിട്ട് അടുക്കുന്നുവോ,
the more likely you're to react like Peter.
അല്ല പത്രോസിനെ പോലെ അവിടെ പ്രതികരിക്കുന്നവരായി നാം ആണ് എങ്കിൽ,
depart from me, Lord, for I am a sinful man.
അവിടെ പത്രോസ് പറഞ്ഞത് കർത്താവെ എന്നെ വിട്ടു പോകണം, ഞാൻ ഒരു പാപി.
He wasn't asking the Lord to go away.
വാസ്തവത്തിൽ കർത്താവിനെ താൻ അവിടെ അകറ്റി നിർത്തുകയല്ലായിരുന്നു.
He was saying, Lord, how could you possibly stick around with me because I am such a wretch.
മറിച്ച് തന്റെ മനോഭാവം എന്നുള്ളത് ഞാൻ ഒരു അനിഷ്ടനായ മനുഷ്യൻ, ഇപ്രകാരമായിട്ടുള്ള മനുഷ്യനോട് സഖ്യം അങ്ങക്ക് എങ്ങനെ പുലർത്തുവാൻ സാധിക്കും.
He was crying out for the help of the Lord.
കർത്താവിന്റെ ആ സഹായത്തിനായി താൻ അവിടെ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു.
That's a spiritual person.
അത് ഒരു ആത്മീയ മനുഷ്യന്റെ ലക്ഷണമാണ്.
Want to know another thing about spirituality?
ആത്മീയതയെ കുറിച്ച് മറ്റൊരു വശം നിങ്ങൾക്ക് അറിയണമോ?
Which is a synonym for selflessness.
ഈ നിസ്വാർത്ഥതയ്ക്ക് വേറെ ഒരു പര്യായം.
Compatibility, number one.
ആദ്യമായിട്ട് നാം കണ്ടത് പൊരുത്തം.
Conformity, number two.
രണ്ടാമതായി അനുരൂപണം.
And now we get to the height of it.
അതിന്റെ ആ ഉച്ചഘട്ടത്തിലേക്ക് നാം എത്തപ്പെടുകയാണ്.
Contentment.
അവിടെ നാം കാണുന്നത് സംതൃപ്തി.
Content? How is your contentment level?
നിങ്ങളുടെ ആ സംതൃപ്തി അത് അതിന്റെ നിലവാരം എപ്രകാരമാണ്?
On a scale of 1 to 100, where would you put your contentment in life right now?
1 മുതൽ 100 വരെ അളക്കുന്ന ഒരു അളവുകോലിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സംതൃപ്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
Yesterday I got a survey about my airplane ride here.
ഇന്നലെ ഇങ്ങോട്ട് ഞാൻ ആകാശമാർഗ്ഗേ വന്നതിനെ കുറിച്ച് ഉള്ള ഒരു സർവേ ലഭിക്കാനിടയായി തീർന്നു.
1 to 10, about 50 questions.
1 മുതൽ 10 വരെയാണ് അതിന്റെ അളവുകോൽ. അതിനോടുള്ള ബന്ധത്തിൽ 50 ചോദ്യങ്ങൾ.
Not content, very content.
സംതൃപ്തനാണോ അസംതൃപ്തനാണോ?
And if the Lord were to give us a survey about our lives, how would we do?
കർത്താവ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ നാം എപ്രകാരം തന്റെ മുമ്പിൽ കാണപ്പെടും?
Content with the wife the Lord gave you? 1 to 10. No, you don't have to answer out loud.
നമുക്ക് നൽകി തന്ന ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ സംതൃപ്തരാണോ 1 മുതൽ 10 വരെയുള്ള അളവിൽ?
Content with your job?
നമ്മുടെ ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിൽ നാം സംതൃപ്തരാണോ?
Content with your boss?
നമ്മുടെ യജമാനന്മാരോടുള്ള ബന്ധത്തിൽ നാം സംതൃപ്തരാണോ?
Content with your elders?
നമ്മുടെ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ?
Content with your salary?
നമുക്ക് ലഭിക്കുന്ന വേതനത്തോടുള്ള ബന്ധത്തിൽ?
Content with the car you drive?
നമ്മൾ ഓടിക്കുന്ന വാഹനത്തോടുള്ള ബന്ധത്തിൽ?
Content with how much money you have in the bank?
അല്ല, നമ്മുടെ ബാങ്കുകളിൽ ഉള്ള പണത്തോടുള്ള ബന്ധത്തിൽ?
Content with how many verses you've memorized?
അല്ല, നാം ഗ്രഹസ്ഥമായിരിക്കുന്ന വാക്യങ്ങളുടെ ബന്ധത്തിൽ?
Content with how much time you spend a day with the Emmaus course?
Emmaus course വേണ്ടി ചെലവഴിച്ച സമയത്തോടുള്ള ബന്ധത്തിൽ?
Never. Number 2. Content with the Bible study series?
നമ്മുടെ ഈ വേദന പഠന പരമ്പരയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സംതൃപ്തി എവണമായിരിക്കുന്നു?
Don't say anything.
ഇപ്പോഴൊന്നും പറയരുതേ.
How's your contentment?
നിങ്ങളുടെ സംതൃപ്തിയുടെ നിലവാരം എപ്രകാരമാണ്?
Firstly, with personal circumstances.
ആദ്യമായിട്ട് വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ.
In the middle of this, Paul says, I can do all things through him who strengthens me.
ഇതിന്റെ മധ്യഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് 13-ാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു.
We've all know stories of Christians who've taken this out of context.
ഇത് ആ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന കഥകൾ നാം അനവധി കേട്ടിട്ടുണ്ട്.
And done absolutely crazy things and sometimes they even die for what they do.
മാത്രമല്ല, ആ തെറ്റായി വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനേക ബുദ്ധിഹീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചിലർ ജീവൻ ഒടുക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്.
Because they didn't have the Emmaus course study to show yourself approved.
അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം Emmaus course അവർ പഠിച്ചില്ല എന്നുള്ളതാണ്.
They interpreted wrong.
അതുകൊണ്ട് അവർ തെറ്റായി അത് വ്യാഖ്യാനിച്ചു.
They were out of the will of the Lord.
അവർ ദൈവത്തിന്റെ ഹിതവൃന്ദത്തിന്റെ വെളിയിലായിരുന്നു, പുറത്തായിരുന്നു.
They were not conformed to the Lord.
അവർ ദൈവത്തോട് അനുരൂപപ്പെട്ടില്ലായിരുന്നു.
They were not content with what they were doing in the Christian life.
അവർ ക്രിസ്തീയ ജീവിതത്തിൽ ഏർപ്പെട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ സംതൃപ്തരല്ലായിരുന്നു.
So they go off to prove how spiritual they are.
അതുകൊണ്ട് അവർ സ്വമേധയാ അവർ എത്ര ആത്മീകരാണ് എന്ന് തെളിയിക്കുന്നതായിട്ടുള്ള ഒരു പാതയിൽ അവർ സഞ്ചരിക്കാൻ ഇടയായിത്തീർന്നു.
Because I can do all things through him who strengthens me.
എനിക്ക് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എല്ലാം ചെയ്യുവാൻ സാധിക്കും.
And so they go and wrestle a lion.
അവർ അങ്ങനെ ഒരു സിംഹത്തോട് മല്ലുപിടിക്കാൻ പോയാലോ?
And the lion gets down on his knees at the end.
Lion സിംഹം മുട്ടുമടക്കുമോ?
Thank you Lord for that delicious lunch.
നല്ലൊരു ഭക്ഷണം തന്നതിനായിട്ടായിരിക്കും സിംഹം ദൈവത്തോട് സ്തോത്രം പറയുക.
We need to learn contentment with our personal circumstances.
നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സംതൃപ്തി രുചിച്ചറിയുവാൻ നാം പഠിക്കേണ്ടതാണ്.
Remember the context of Paul, he's in prison.
അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്ന പശ്ചാത്തലം ഒരിക്കലും വിസ്മരിച്ചുകൂടാ, താൻ കാരാഗ്രഹത്തിലാണ് ആയിരിക്കുന്നത്.
I wouldn't be content to be in a prison in Rome.
റോമയിലെ ഒരു പ്രിസണിൽ ആക്കപ്പെടുന്നത് ഒരിക്കലും എനിക്ക് സംതൃപ്തിക്ക് ഹേതുവാകില്ല.
He has no money.
തന്റെ പക്കൽ ധനമൊന്നും തന്നെ ഇല്ല.
His credit card had expired.
തന്റെ ആ പണത്തിന്റേതായിട്ടുള്ള മാർഗങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു.
Nobody gave him a pillow.
തനിക്ക് ഒരു തല ചായ്പാൻ ഒരു തലയിണ പോലും തനിക്ക് ലഭ്യമല്ലായിരുന്നു.
And the menu wasn't very good.
മാത്രമല്ല, പാചകത്തിന്റെ വിഭവങ്ങളൊന്നും നേരാമണ്ണം അല്ലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ.
And he's content.
എന്നിരുന്നാൽ പോലും താൻ സംതൃപ്തനാണ്.
Wow. He learned contentment, verse 11.
പതിനേഴാം വാക്യത്തിൽ താൻ പറയുന്നത് അലംഭാവത്തോട് ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്.
Why did he learn to be content?
അങ്ങനെ സംതൃപ്തൻ അല്ലെങ്കിൽ അലംഭാവത്തോട് ഇരിപ്പാൻ താൻ എന്തുകൊണ്ട് പഠിച്ചു?
Because he knew the Lord would look after him.
എന്തെന്നാൽ ദൈവം തന്റെ കാര്യങ്ങളിൽ നോക്കിക്കൊള്ളും എന്നുള്ള ദൃഢമായ വിശ്വാസം.
In fact, in verse 10 he starts by saying I rejoiced in the Lord greatly.
പത്താം വാക്യത്തിൽ താൻ പറയുന്നത് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങി, ഞാൻ കർത്താവിൽ സന്തോഷിച്ചു, വളരെ സന്തോഷിച്ചു.
That now at last you revived your concern for me.
നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിപ്പാൻ തുടങ്ങിയ നിമിത്തമാണ് താൻ സന്തോഷിക്കുന്നത്.
I understand that you were concerned before but you lacked opportunity.
മുംബൈ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല.
No judgmental spirit.
ഇത് വിധിക്കുന്നതായിട്ടുള്ള ഒരു ആത്മാവ് അല്ല അപ്പോസ്തലനായ പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത്.
Hey Philippians, where is that gift? I need some money.
ഫിലിപ്പിയിലെ എനിക്ക് പണം ആവശ്യമായിരിക്കുന്നു, കുറച്ച് ദാനം അയച്ചു തരിക എന്നുള്ളതല്ല.
Not Paul.
അപ്പോസ്തലൻ പൗലോസ് അപ്രകാരമായിട്ടുള്ള ഒരു വ്യക്തിയല്ല.
He gives them the opportunity to, he realizes that they didn't have opportunity to do it.
മറിച്ച് ഇവിടെ താൻ നേരാമണ്ണം അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ലാതാനും.
In fact, in verse 11 he says, I speak not that I speak from want, for I've learned to be content in whatever circumstances I am.
പലനം വാക്യത്തിൽ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്.
And we know he's telling the truth.
വാസ്തവത്തിൽ താൻ സത്യം തന്നെയാണ് ഉന്നയിക്കുന്നത് എന്ന് നാം നമുക്കറിയാമല്ലോ.
So he learned how to be content.
അലംഭാവത്തോടെ ഇരിപ്പാൻ സംതൃപ്തനായിരിക്കാൻ താൻ പഠിച്ചു എന്നാണ് അവിടെ പറയുന്നത്.
How?
എപ്രകാരം അത് സാധിച്ചു?
കൺഫോർമിറ്റി ടു ക്രൈസ്റ്റ്.
അത് ക്രിസ്തുവിനോടുള്ള അനുരൂപണം മുഖേന ആണ് അത് സാധിച്ചത്.
കൺഫോർമിറ്റി ടു ദി എമോഷൻ ഓഫ് ക്രൈസ്റ്റ്.
കർത്താവിന്റെ വികാരത്തോട് തനിക്ക് ഏകീഭവിപ്പാൻ ഇടയായി തീർന്നു.
ഹി ഡിഡ്ന്റ് സിറ്റ് ഇൻ സോൾക്ക് ആൻഡ് ക്രൈ ഇൻ പ്രിസൺ.
താൻ അവിടെ ഏകനായി കാരാഗ്രഹത്തിൽ ഇരുന്ന് കരഞ്ഞ് നിലവിളിക്കുകയല്ലായിരുന്നു.
ഫോർ മെനി ദി ഫിലിപ്പിയൻസ് കുഡ് സേ ഐ ഗോട്ട് സേവ്ഡ് ബിക്കോസ് ഐ ഹേർഡ് യു സിംഗിങ് ഇൻ മൈ പ്രിസൺ വേ ബാക്ക് ദേർ ഇൻ ആക്ട്സ് ചാപ്റ്റർ 16.
മറിച്ച് അവരുടെ പ്രാരംഭഘട്ടങ്ങളിൽ ഫിലിപ്പിയറിലുള്ള വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 16 ഫിലിപ്പിയൻ ജയിലിൽ കാരാഗ്രഹത്തിൽ താൻ അടിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നപ്പോലും പാട്ട് പാടിയത് നിമിത്തമാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് സാക്ഷ്യമായിട്ട് അനേക ഫിലിപ്പിയ സഹോദരന്മാർക്ക് പറയുവാൻ സാധിക്കുമായിരിക്കും.
Were you quoting the hymn he was singing? and that's conformed to the emotion of Christ.
അത് ക്രിസ്തുവിന്റെ വികാരത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്.
He was conformed to the will of Christ.
ക്രിസ്തുവിന്റെ ഹിതത്തോട് അനുരൂപപ്പെട്ടവനായിരുന്നു.
It's God's will that I'm here in prison.
ഞാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് ദൈവത്തിന്റെ ഹിതമാണ്.
How else would the whole praetorium guard ever have heard the gospel? Nobody could get near them.
അല്ല എങ്കിൽ കൈസറുടെ പടയാളികൾ അകമ്പടി പട്ടാളം മൊത്തം എപ്രകാരമാണ് ദൈവത്തിന്റെ സുവിശേഷം ലഭിക്കാൻ ശ്രമിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് തന്നെ ഭരിച്ച ചിന്ത. താൻ പിന്നെയും താൻ വളരെ സന്തോഷിതനായിരിക്കുന്നതിന്റെ കാരണം തുടർന്ന് ചില നാളുകൾക്ക് ശേഷം കൈസറുടെ മുമ്പാകെ തന്നെ നിന്നുകൊണ്ട് സുവിശേഷം പറയുവാൻ പോവുകയാണ്.
ഇവിടുത്തെ
ആ എമീറിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
നോ. But maybe if you went to prison for some reason you might go, he might be in the court where you're being judged.
നിങ്ങൾ കാരാഗ്രഹത്തിൽ വല്ലതും പോകാൻ ഇടയായിത്തീർന്നെങ്കിൽ നിങ്ങളുടെ ന്യായവിസ്താരത്തെങ്കിലും ഒരു പക്ഷേ തന്നെ കാണുവാൻ ഇടയായിത്തീരും.
And then you'd have an opportunity to stand up and preach the gospel strongly.
അപ്പോൾ വളരെ ശക്തിയുക്തമായിട്ട് തന്റെ മുമ്പാകെ നിലകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവസരം ലഭിക്കും.
And Caesar was a whole lot more scary than any emir or Trump or Putin or anybody else alive today.
എന്നാൽ ട്രംപ് പുട്ടിനോ അല്ലെങ്കിൽ ഇവിടുത്തെ രാജാവിനേക്കാളൊക്കെ ഭീകരനായ ഒരു വ്യക്തി ആയിരുന്നു കൈസർ അന്ന് റോമ സാമ്രാജ്യത്തിൽ.
But not only is Paul not anxious, he's rejoicing that he has this opportunity.
അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് വ്യാകുലപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ അവസരം തനിക്ക് ലഭ്യമായി തീർന്നത് നിമിത്തം അവിടെ സന്തോഷിക്കുകയാണ്.
Boy, next to Paul, I feel about this big.
ഓ അപ്പോസ്തലനായ പൗലോസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വളരെ ചെറുതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്.
My wife will tell you that I complain if the airplane is 2 hours late.
ഒരു പക്ഷേ ഈ വിമാനം 2 മണിക്കൂർ വൈകിപ്പോയി എന്ന് നമുക്ക് പരാതി ഉണ്ടായിരിക്കാം.
I complain if the food's not good on the airplane.
വിമാനത്തിൽ ലഭിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ അതിന്റെ നിലവാരം അത്ര കണ്ട് പോരാ.
I complain if the air conditioner is not cool enough.
Air condition അത് വേണ്ടത്ര തണുപ്പ് തരുന്നില്ലെങ്കിൽ അത് ഞാൻ വിമർശിക്കാറുണ്ട്.
I'm pretty selfish, aren't I?
ഞാൻ ആ രീതിയിൽ സ്വാർത്ഥനല്ലേ?
I haven't learned much about contentment, have I?
ഞാൻ സംതൃപ്തിയെ കുറിച്ച് കൂടുതലൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം.
Paul said, I have learned to be content in whatever circumstance.
എന്നാൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് സാഹചര്യം എന്തുതന്നെ ആയിരുന്നാലും അലംഭാവത്തോടു കൂടി ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്.
In fact, in verse 12, it's very interesting.
12-ാം വാക്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാചകമാണ്.
Here we have contentment practiced.
ഇവിടെ അവിടെ അവിടെ സംതൃപ്തി പ്രായോഗിക തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാഴ്ച അവിടെ കാണുവാൻ സാധിക്കും.
No matter why.
എന്തൊക്കെ തന്നെ ആയിരുന്നാലും.
I know how to get along with humble means and I know how to live in prosperity.
താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം.
You know what that living in prosperity is?
സമൃദ്ധിയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത്?
It's the wonderful attention of the believers in Qatar that take you out for breakfast and lunch and supper and give you a 3-course meal three times a day.
എന്നോടുള്ള ബന്ധത്തിൽ സമൃദ്ധി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ശ്രേഷ്ഠമായിട്ടുള്ള ഖത്തറിലുള്ള വിശ്വാസികൾ എനിക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മൂന്ന് നേരം സുഭിഷ്ടമായിട്ടുള്ള ഭക്ഷണം നൽകി തരിക എന്നുള്ളതായിരിക്കും എന്നോടുള്ള ബന്ധത്തിൽ.
Difficult to accept more hospitality.
It's
so good.
കൂടുതൽ അതിഥിസൽക്കാരം സ്വീകരിക്കുന്നത് വിഷമകരമായിരിക്കും.
But he learned how to live in prosperity.
എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സമൃദ്ധിയിൽ ഇരിപ്പാനും താൻ പഠിച്ചു എന്നുള്ളതാണ്.
You think rich people are happy all the time?
നിങ്ങൾ ഒരുപക്ഷേ ചിന്തിക്കുന്നത് ധനികർ എപ്പോഴും സന്തുഷ്ടരാണ് എന്നുള്ളതാണ്. ആയിരിക്കാം.
They need to learn contentment as well.
മറിച്ച് അവർക്കും സംതൃപ്തി പഠിക്കേണ്ടത് ആവശ്യമാണ്.
He said, no matter where I am,
ഞാൻ എവിടെ തന്നെ ആയിരുന്നാലും,
and no matter what's happening,
ഏതു തന്നെ ആയിരുന്നാലും,
I've learned to be content.
ഞാൻ ഈ അവസ്ഥയിലൊക്കെയും സന്തുഷ്ടനുള്ളവനായി തീരുവാൻ പഠിച്ചിട്ടുണ്ട്.
Whether I am filled or whether I am hungry,
ഞാൻ സമൃദ്ധിയിലായിരിക്കുമ്പോഴും വിശന്നിരിക്കുമ്പോഴും,
whether I have abundance or whether I'm suffering need,
അല്ല ഞാൻ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോഴും സമൃദ്ധിയിലായിരിക്കുമ്പോഴും,
and in that context he says verse 13, I can do all things through Christ who strengthens me.
ആ ഒരു പശ്ചാത്തലത്തിലാണ് 13-ാം വാക്യത്തിൽ താൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു.
The all things is all contentment.
ഈ സകലത്തിലും എന്ന് പറയുമ്പോൾ സകല സംതൃപ്തിയും എന്നുള്ളതാണ് അവിടെ അർത്ഥം.
I can be content for whatever reason, wherever I am, and for whatever the Lord puts me into.
സാഹചര്യങ്ങള്‍ എന്തു തന്നെ ആയിരുന്നാലും, ഞാൻ എവിടെയൊക്കെ തന്നെ ആയിരുന്നാലും, മാത്രമല്ല സാഹചര്യങ്ങള്‍ ഏതു വിധേന ആയിരുന്നാലും, അതിലൊക്കെയും എനിക്ക് സംതൃപ്തനായി കാണപ്പെടുവാൻ സാധിക്കും, ഞാൻ കർത്താവിൽ സംതൃപ്തനായിരിക്കുവാൻ സാധിക്കും.
And then he turns from his personal circumstances to the concern the Philippians had shown him. He's content with Philippian concern.
തുടർന്ന് തന്റെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ താൻ തിരിച്ചുകൊണ്ട് ഫിലിപ്പിയർക്ക് ഉള്ള ഫിലിപ്പിയെക്കുറിച്ചുള്ള വിചാരത്തിലേക്ക് താൻ കടന്നു വരികയാണ്.
Verse 14, you have done well to share with me in my affliction.
താൻ പറയുന്നത് 14-ാം വാക്യത്തിൽ, എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി.
In fact, he says, you remember way back in verse 15, after I preached to you and I departed from the Macedonia, no church shared with me in the matter of giving and receiving except for you alone.
പനജം വാക്യം ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിൽ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു.
For even verse 16, in Thessalonica you sent me a gift more than once for my need.
തെസലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ.
Remember your map in the Bible?
നമ്മുടെ ബൈബിളിലെ ഭൂപടം നിങ്ങൾക്ക് അറിയാമല്ലോ.
Second missionary journey.
രണ്ടാമത്തെ മിഷണറി യാത്ര.
First major city he evangelizes when he comes into Europe is Philippi.
യൂറോപ്പ് ഖണ്ഡത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ സുവിശേഷീകരിച്ചതായിട്ടുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട പട്ടണം എന്നുള്ളത് ഫിലിപ്പൈ പട്ടണമായിരുന്നു.
The jailer and his family and many are saved and the church is planted.
ഫിലിപ്പിലെ ആ ജയിലറും തന്റെ കുടുംബവും അവരൊക്കെയും അപ്പോസ്തലനായ പൗലോസ് നിമിത്തം രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു.
And then Paul leaves town.
അപ്പോസ്തലനായ പൗലോസ് നഗരം വിട്ടു പോവുകയാണ്.
And not far down the road is the city of Thessalonica.
കുറച്ച് ഏറിയ ദൂരം കഴിഞ്ഞ ശേഷം സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമായിരുന്നു തെസലോനിക്ക പട്ടണം.
Then a church is planted there as well.
അവിടെയും തനിക്ക് സഭകൾ സ്ഥാപിക്കാൻ ഇടയായി തീർന്നു.
He was in the synagogue for 3 weeks but we don't know how long he stayed there.
താൻ മൂന്നോളം ആഴ്ച അവിടുത്തെ യഹൂദന്മാരുടെ പള്ളിയിൽ സമയം ചെലവഴിപ്പാൻ ഇടയായി തീർന്നു. തുടർന്ന് എത്ര നാൾ അവിടെ ഉണ്ടായിരുന്നു നാം അറിയുന്നില്ല.
But he stayed there long enough to receive more than once gifts from Philippi.
എന്നാൽ ഒന്നിൽ അധികം പ്രാവശ്യം ഫിലിപ്പിയരിൽ നിന്ന് ദാനം ലഭിക്കുവാൻ സന്ദർഭം ഉണ്ടായിരുന്നു.
Now think about it.
അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
A brand new church was already giving to mission.
അവിടെ പുതിയതായി സ്ഥാപിതമായ ഒരു സഭ, ഫിലിപ്പിയ സഭ, അവർ ദൈവവേലയോടുള്ള ബന്ധത്തിൽ അപ്പോൾ തന്നെ അവർ കൊടുക്കുന്നവരായി തീർന്നിരിക്കുകയാണ്.
In our brethren circles, we don't talk about ever giving or money because that's something only for something you do way after somebody's been a Christian for many years.
അപ്പോൾ നമ്മുടെ ബ്രദറിൻ പശ്ചാത്തലത്തിൽ നാം സുവിശേഷന്മാർക്ക് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിന് തുടക്കം മുതലേ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ചിലപ്പോൾ കാണാറില്ല. അവർ അവരുടെ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അവരുടെ സിദ്ധത വെളിവായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പലപ്പോഴും കൊടുക്കാൻ
മുതിരുകയുള്ളൂ.
എന്നാൽ അത് വേദപരമായി ശരിയല്ല.
Paul's talking about money.
അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ധനത്തെ കുറിച്ച് തന്നെയാണ് പരാമർശിക്കുന്നത്.
Thank you for giving me money.
എനിക്ക് നിങ്ങൾ ദാനം നൽകി തന്നതിനായിട്ട് നന്ദി എന്നാണ് താൻ പറയുന്നത്.
How do you think they learned to give?
നിങ്ങൾ കൊടുപ്പാനായിട്ട് പഠിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്.
Paul taught them to give.
മറിച്ച് അപ്പോസ്തലനായ പൗലോസ് ആണ് അവരെ കൊടുപ്പാനായിട്ട് പഠിപ്പിച്ചത്.
In Philippi there wasn't a synagogue so they're not Jews. Jews.
ഫിലിപ്പൈ പട്ടണത്തിൽ അവിടെ ഒരു യഹൂദ പള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ യഹൂദ മതസ്ഥരാണ് എന്ന് നമുക്ക് അനുമാനിക്കുവാൻ നിർവാഹമില്ല. അവരൊക്കെ മാനസാന്തരപ്പെട്ട് വിജാതീയർ ആയിരുന്നു ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികൾ. താൻ അവിടെ സ്ഥിതി ചെയ്തിരുന്ന ആഴ്ച
കാലങ്ങളൊക്കെയും
അവർക്കായിട്ട് താൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഒരു വേദപഠന വിഷയം എന്നുള്ളത് അത് വേദപുസ്തകത്തിന് അനുസൃതമായിട്ടുള്ള കൊടുക്കൽ എന്നുള്ളതാണ്. അത് പഴയ നിയമത്തിലും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. യഹൂദന്മാർക്ക് 10% അവർക്ക് കൊടുപ്പാൻ ബാധ്യസ്ഥരായിരുന്നു. അത് കേവലം അവർ കരം കൊടുക്കുന്നതായിരുന്നു. അത് അവിടെ അവരുടെ ആലയത്തിന്റെ കരം എന്ന നിലയിൽ അവർ ആ രീതിയിൽ കൊടുത്തു പോകുന്നിരുന്നു. എന്നാൽ അവർ കൊടുക്കുന്നത് അതിനേക്കാൾ ഉപരി ആയിട്ട് അതിന്റെ മേൽ കൊടുക്കുന്നതായിരുന്നു അവരുടെ സ്വമനസ്സായി കൊടുക്കുന്ന അവരുടെ കൊടുക്കൽ. അത് എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏകദേശം അവരുടെ സ്വത്തിന്റെ 15% വരും.
And then the free will offerings were on top of that.
തുടർന്ന് അവർ സ്വമേധാദാനം എന്നുള്ളത് അതിന്റെ മീതെ ഉള്ള കൊടുപ്പാണ് സ്വമേധാദാനമായി അവർ കൊടുത്തിരുന്നത്.
And they could give as much as they wanted there.
അവിടെ അവർക്ക് ബോധിച്ചതുപോലെ അവരുടെ മനസ്സ് അനുവദിക്കുന്നതുപോലെ അവർക്ക് കൊടുക്കാമായിരുന്നു.
So a spiritual Jew is probably giving about 35% of his income.
ഒരു ആത്മീയമായി ഒരു യഹൂദൻ എന്നുള്ളത് തന്റെ വരവിന്റെ ഏകദേശം 35% താൻ ദൈവത്തിനായി കൊടുക്കുന്നവനായി കാണപ്പെടുന്നു.
Interesting to think about next time the bag comes by.
അടുത്ത നമ്മുടെ സ്തോത്രകാഴ്ചയുടെ സഞ്ചികൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.
And Paul says, "Thank you for giving."
അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത് നന്ദി എന്നുള്ളതാണ്.
You've done well.
നിങ്ങൾ ആ കാര്യത്തിൽ നല്ല വേലയാണ് ചെയ്തിരിക്കുന്നത്.
There's no laws, there's no structure anymore, there's no amounts.
ഇപ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു പ്രമാണങ്ങളുമില്ല, യാതൊരു ചിട്ട കോഡുകളൊന്നുമില്ല. എങ്കിൽ തന്നെയും അവർക്ക് ആ രീതിയിൽ കൊടുക്കാനിടയായി തീർന്നു.
Now we have the privilege of giving sacrificially.
ഇപ്പോൾ നമുക്ക് യാഗവേപരമായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടെ കൊടുക്കാൻ ഉള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
So Paul is grateful that they are a sharing people.
അതുകൊണ്ട് തന്നെ അവർ കൂട്ടായ്മ കാണിക്കുന്ന ഒരു കൂട്ടം ആണ് എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ വളരെ സന്തോഷിക്കുകയാണ്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞാൻ ഈ നിങ്ങളുടെ ദാനം ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല.
In fact, your giving does you more good than it does me.
എന്തെന്നാൽ നിങ്ങൾ നൽകി തരുന്നത് എനിക്ക് നല്ലത് ഭവിക്കുന്നേക്കാൾ ഉപരി നിങ്ങൾക്കാണ് അത് നല്ലതായിട്ട് ഭവിക്കുന്നത്.
I've taught you to give verse 17 because it will profit you.
ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നു. അവർക്കാണ് അത് മുഖാന്തരം നേട്ടമുണ്ടാകുന്നത്.
The Lord blesses a cheerful giver.
അവിടെ സന്തോഷത്തോടെ കൊടുക്കുന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നു.
I challenge you.
ഞാൻ നിങ്ങളോട് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്.
Try to outgive the Lord.
കർത്താവിനെ അധികമായി കൊടുത്ത് തന്നെ ഒന്ന് പരീക്ഷിക്കാം.
The more you give,
നിങ്ങൾ എത്ര അധികമായിട്ട് കൊടുക്കുന്നുവോ,
the more the Lord will bless you.
അത്ര കൂടുതലായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും.
Now make sure you have the mind of the Lord.
എന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
And the will of the Lord.
ദൈവത്തിന്റെ ഹിതം അതിനോട് അനുരൂപപ്പെട്ടവരാണ് എന്ന് ഉറപ്പുവരുത്തുക.
Because if you don't look after your family, you're worse than the Gentile, the Bible says.
നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വേണ്ടവിധം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വിജാതിയരേക്കാൾ മോശപ്പെട്ടവരാണ്.
So you don't give away the food money for your children.
അതുകൊണ്ട് നിങ്ങളുടെ പൈതങ്ങൾക്കായിട്ടുള്ള ഭക്ഷണത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പൈസ കൊടുക്കാൻ അല്ല ഇവിടെ ആവശ്യം.
But sometimes I think we have miserly lives because we have miserly giving practices.
എന്നാൽ പലപ്പോഴും നമുക്ക് നാം ലോഭമായി ജീവിക്കുവാൻ ഇടയായി തീരുന്നത് ലോഭമായി കൊടുക്കുവാൻ ഉള്ള ഭാവം ഉള്ളവരായതുകൊണ്ടായിരിക്കും എന്ന് കരുതുകയാണ്.
Now I've only experienced extreme generosity here.
ഇവിടെ ഞാൻ വളരെ ധാരാളമായിട്ടുള്ള ഒരു കൊടുപ്പ് എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു.
So I'm probably preaching to the choir. Which is an expression means I'm preaching to the people that are already doing good job.
അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾ സ്വതവേ തന്നെ ആ സൽപ്രവൃത്തിയിൽ ഏർപ്പെട്ടവരോടാണ് പറയുന്നത് എന്നുള്ള ബോധമാണ് എനിക്കുള്ളത്.
But there are spiritual principles we should remember.
എന്നാൽ നാം ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ആത്മീയ വ്യവസ്ഥകൾ ഇവിടെ ഉണ്ട്.
And then in verse 18 he says, I have received everything in full.
അപ്പോൾ എട്ടാം വാക്യത്തിൽ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്.
Don't you love his spirit about the about receiving?
അവിടെ ലഭിക്കുന്നതോടുള്ള ബന്ധത്തിൽ തന്റെ ആത്മാവ് നമുക്ക് വളരെ തന്നെ സ്നേഹിപ്പാൻ ഇട നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.
I have abundance, verse 18.
18 വാക്യത്തിൽ എനിക്ക് എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു.
I'm amply supplied. Epaphroditus brought me the gift.
Epaphroditus-inte kaivasham ningal koduthaichathu enikku labhyamayirikkunnu, ippol samruddhiyumayirikkunnu.
It came as an acceptable sacrifice, well pleasing to God.
Devathine prasadavum sugrahiyavumaya yagamayi Epaphroditus-inte kaiyal njan prathigrahichu thriptanayirikkunnu.
Now it does not say it here, but Paul probably knew that they were giving out of their minimal amount of money. They were giving sacrificially.
ഇവിടെ പരാമർശിച്ചില്ല എങ്കിൽ തന്നെയും അപ്പോസ്തലനായ പൗലോസിന് ഒരു പക്ഷേ ഫിലിപ്പിയർ വിശ്വാസികൾ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ ധനശേഖരം തനിക്കായിട്ട് നൽകിക്കൊടുത്തത് എന്നുള്ള ബോധം തന്നെ ഭരിച്ചിരുന്നു.
And so he's talking about how God will now supply those who are generous.
അതുകൊണ്ട് തന്നെ നിർലോഭമായി കൊടുക്കുന്നവരെ ദൈവം എപ്രകാരം അനുഗ്രഹിക്കും എന്നുള്ളത് അവരെ പറഞ്ഞു അവരെ ധൈര്യപ്പെടുത്തുകയാണ്.
The Lord will supply what you need.
കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്നൊക്കെയും നൽകി തരും.
Not necessarily what you want.
നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല നൽകി തരുന്നത്.
But according to his riches and glory, he can give you everything you need.
താൻ പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും.
One time somebody asked me, how much money does a missionary need to live on?
ഒരു പ്രാവശ്യം ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഒരു സുവിശേഷകന് ജീവിക്കുവാൻ എത്ര പണം ആവശ്യമായിരിക്കുന്നു?
And I said, there's no answer to that question.
ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല.
If a missionary, if a full-time worker is spiritual,
ഒരു പൂർണ്ണസമയ കർത്തൃ വേല ചെയ്യുന്ന ഒരു വ്യക്തി താൻ ആത്മീയനാണ് എങ്കിൽ
the more money he has, the more ministry he can do.
തനിക്ക് ധാരാളമായി എത്ര പണം ലഭിക്കുന്നുവോ അത്ര ധാരാളമായി തനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും.
He can learn like Paul to live very simply and be very content.
അപ്പോസ്തലനായ പൗലോസിനെ പോലെ അവിടെ താഴ്മയിൽ ഇരിപ്പാനും ലളിതമായ ജീവിതം നയിപ്പാനും താൻ പഠിച്ചവനായിരിക്കും.
But if the Lord opens up a ministry that costs millions of rupees, well, the Lord can supply that and the missionary can administer it.
എന്നാൽ കർത്താവ് തന്നെ വളരെ പണച്ചെലവ് ആവശ്യമായിരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഒരു വാതിൽ തുറക്കുമെങ്കിൽ കർത്താവ് തന്നെ അതിന് നൽകുവാൻ മതിയായവനാണ്.
God will supply.
ദൈവം താൻ നൽകി തരും.
And God will repay those again.
മാത്രമല്ല നൽകി കൊടുക്കുന്നവർക്ക് പകരം വീട്ടുവാനും നമ്മുടെ കർത്താവിന് സാധിക്കും.
It's all God's money.
അന്ത്യമായി അതെല്ലാം ദൈവത്തിന്റെ വകയാണല്ലോ.
And if he's blessed you with a high paying job, praise God.
നിങ്ങൾക്ക് നല്ല വേതനം ലഭിക്കുന്ന ഒരു ജോലിയാണ് താൻ നൽകി തന്നതെങ്കിൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റുക.
And if some of you are full-time workers and the Lord supplies you with huge income for ministry, live simply and praise God.
അപ്പോൾ തന്നെ നിങ്ങൾ പൂർണ്ണസമയ വേലയിലായിരിക്കുന്നു അപ്പോൾ തന്നെയും നിങ്ങൾക്ക് ധാരാളമായി പണം ലഭിക്കാൻ ഇടയായി തീരുന്നുവെങ്കിൽ അതിന് സ്തോത്രം കരയേറ്റുക, ധാരാളമായി ശുശ്രൂഷയിൽ ഏർപ്പെടുക.
Talking about some of the well-supported ministries.
ധാരാളമായി സഹായം ലഭിക്കുന്നതായിട്ടുള്ള കർത്തൃവേലക്കാരെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് എനിക്ക് കേൾപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
Praise God for the well-supported ministries. They do a lot of ministry.
എന്നാൽ ധാരാളമായി ലഭിക്കുന്ന കർത്തൃവേലക്കാരെ ഓർത്ത് സ്തുതിക്കുക. അവർ ധാരാളമായി കർത്തൃവേലയിൽ ഏർപ്പെടുവാൻ ഇടയായി തീരട്ടെ.
Just think, if we gave more to the orphanages in India, we could have bigger orphanages.
ഒരുപക്ഷെ നമ്മുടെ ഓർഫനേജുകളിൽ ഒക്കെയും അഗതി മന്ദിരങ്ങളിലൊക്കെയും ധാരാളമായി നാം കൊടുക്കുമെങ്കിൽ ധാരാളമായി അപ്രകാരമായ സ്ഥാപനം ഉളവാകുവാൻ ഇടയായി തീരും.
By the way, Emmaus in India is not supported by the USA.
എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇന്ത്യയിലുള്ള എമ്മാവൂസ് അമേരിക്കയിലുള്ള എമ്മാവൂസിനാൽ സഹായം ലഭിക്കുന്ന ഒരു സ്ഥാപനമല്ല.
It is supported by India.
അത് ഇന്ത്യയിൽ തന്നെ അതിന് സഹായം ലഭിക്കുന്നതാണ്.
And so how much does Emmaus need in India?
ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എമ്മാവൂസിന് എത്ര പണം ആവശ്യമാണ്?
The more they have, the more courses they print, the more languages they translate, the more people they reach, the more people are evangelized.
അവർക്ക് എത്ര ധാരാളമായി ആ ധനശേഖരം ലഭിക്കുന്നുവോ അതിനനുസൃതമായി അവർ ധാരാളമായി കോഴ്സുകൾ പ്രസിദ്ധീകരിക്കുവാൻ ഇടയായിത്തീരും, കൂടുതൽ ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ ഇടയായിത്തീരും, കൂടുതൽ ആത്മാക്കളെ നേടുവാൻ ഇടയായിത്തീരും.
So pray for the Lord to continue to supply for his ministry.
അതുകൊണ്ട് തന്നെ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി തന്റെ മഹത്വത്തിന് ഒത്തവണ്ണം നൽകി തരുവാൻ ഇടയാകേണ്ടതിന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കുക.
and be content in whichever circumstance the Lord has you.
മാത്രമല്ല കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്ന ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ അതിൽ സംതൃപ്തിയുള്ളവരായി കാണപ്പെടുവാൻ ഇടയായി തീരണം.
If you are a giver, be content that you can be a giver.
നിങ്ങൾ കൊടുക്കുന്നവനായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നവൻ എന്ന നിലയിൽ സംതൃപ്തി ഉള്ളവനായിരിക്കുക.
If you are a worker, be content that you can be a worker.
നിങ്ങൾ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ഉള്ള സംതൃപ്തി ഉള്ളവനായിരിക്കുക.
If you are a receiver, be content and be spiritual about being a receiver.
നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ അതിലും സംതൃപ്തിയുള്ളവരായി ആത്മീയമായ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കുക.
Now the conclusion.
ഇപ്പോൾ നമ്മൾ ആ ഉപസംഹാരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്.
Verse 20, to God be the glory.
ഇരുതാം വാക്യം നമ്മുടെ ദൈവവും പിതാവും ആയവനെ എന്നേക്കും മഹത്വം.
Verse 21, greet every saint in Christ Jesus.
ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ.
In fact, I also send all the greetings from the believers here in Rome.
മാത്രമല്ല എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
They all greet you, verse 22.
22-ാം വാക്യം വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
Now you want to see an exciting phrase?
തുടർന്ന് നമുക്ക് നമ്മളെ ഉത്തേജിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വാചകം കൂടെ അവിടെ ഉണ്ട്.
We usually don't have time to look at the last few verses of a book.
ഒരു ലേഖനത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ അത് ശ്രദ്ധിപ്പാൻ നമുക്ക് സമയം പലപ്പോഴും കണ്ടെത്താറില്ല.
Verse 22.
22-ാം വാക്യം.
All the saints greet you, especially those of Caesar's household.
അവിടെ വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസരുടെ അരമനയിൽ ഉള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
There are Christians in the White House of Rome.
അവിടെ റോമൻ സാമ്രാജ്യത്തിന്റെ വൈറ്റ് ഹൗസ് ആവുന്ന കൈസറുടെ അരമനയിൽ ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട്.
Or whatever you call your capital buildings, I've seen them in New Delhi. They're very pretty.
നമ്മുടെ ദേശത്തിൽ നമ്മുടെ പാർലമെന്റ് അങ്ങനത്തെ ബിൽഡിംഗുകളിൽ.
Who is the household of Caesar?
ആരാണ് കൈസറുടെ അരമനയിൽ ഉള്ളവർ?
Were they his, some of his senators?
അത് തന്റെ നിയമ നിർമ്മാതാക്കളായിരിക്കാം.
Were they the guards?
ഒരു പക്ഷേ അകമ്പടി പട്ടാളത്തിലുള്ളവരായിരിക്കാം.
Even if they are the servants, praise God.
അല്ല അവർ കേവലം ദാസന്മാരായിരിക്കോട്ടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയിട്ടുവാൻ വകയുണ്ട്.
But through Paul's imprisonment, apparently some of the highest level people in the whole empire were now believers.
എന്നാൽ വസ്തുത എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹവാസം നിമിത്തം ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഉന്നത ശ്രേണികളിൽ ആയിരുന്ന അനവധി ഉദ്യോഗസ്ഥന്മാർ അവിടെ കർത്താവിനെ അറിയുവാനിടയായി വന്നിരിക്കുകയാണ്.
Been some of those in the judicial system because Paul was going to court all the time.
തീർച്ചയായും അവരുടെ ന്യായപീഠത്തിലൊക്കെയും ജോലി ചെയ്യുന്ന ആ സിസ്റ്റത്തിൽ ഉള്ളവരും രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നിരിക്കാം. എന്നാൽ തന്റെ കേസിനോട് ബന്ധത്തിൽ താൻ പലപ്പോഴും ന്യായവിസ്താരത്തിലായിട്ടുണ്ടല്ലോ.
Wow, imagine what would happen if we could get the judges of the Supreme Court of the United States saved.
നമ്മുടെ സുപ്രീം കോർട്ടിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സുപ്രീം ജഡ്ജസിനെ ന്യായവിധിമാരെ രക്ഷയിലേക്ക് നയിപ്പാൻ ഇടയായി തീർന്നുവെങ്കിൽ എത്ര നല്ലതായിരിക്കും.
It's the Supreme Court that is manipulating and changing America.
അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രീം കോർട്ടിൽ അതിലുപോലും ഇപ്പോൾ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്.
And the saints of Caesar's house say hi.
ഇവിടെ കൈസറുടെ അരമനയിലുള്ള നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
Amazing.
എത്രയോ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
Verse 20.
ഇരുതാം വാക്യം.
To God be the glory.
നമ്മുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ.
Greet the saints, verse 21.
21-ാം വാക്യം. അവിടെ വിശുദ്ധന്മാരെ വന്ദനം ചെയ്യുവിൻ.
The saints in Caesar's household greet you, verse 22.
22-ാം വാക്യം. വിശുദ്ധന്മാരും കൈസരുടെ അരമനയിൽ ഉള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
Now there's only one word you need to make sure all this continues for the long term.
ഇതെല്ലാം ദീർഘകാല അടിസ്ഥാനത്തിൽ തുടരേണ്ടതിനായിട്ട് നമുക്ക് കാണാവുന്ന ഒരു പദപ്രയോഗം മാത്രമേ അവിടെ ഉള്ളൂ.
Grace.
കൃപ എന്നുള്ളതാണ്.
Live by grace.
കൃപയാൽ ജീവിക്കുക.
Absorb the grace of Christ into your thinking pattern.
നമ്മുടെ ചിന്താ ശൈലിയിൽ ക്രിസ്തുവിന്റെ ആ കൃപ നാം ഉൾക്കൊള്ളുക.
Walk by grace.
കൃപയിൽ നടക്കുക.
Talk with grace.
കൃപയിൽ സംഭാഷണത്തിൽ ഏർപ്പെടുക.
Love each other with grace.
അന്യോന്യം കൃപയിൽ സ്നേഹിക്കുക.
The grace of the Lord Jesus Christ be with your spirit.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
The contentment was at the soul level.
ഈ സംതൃപ്തി എന്നുള്ളത് ദേഹി സ്ഥിതി ചെയ്യുന്ന ആ നിലയിൽ ആയിരുന്നു നാം കണ്ടത്.
Mind, emotion and will.
നാം നേരത്തെ കണ്ടുവല്ലോ മനസ്സ് വികാരം മനസ്സ് നമ്മുടെ ഇച്ഛാശക്തി.
Conform to Christ.
അവയൊക്കെയും ക്രിസ്തുവിനോട് അനുരൂപം ഉള്ളതായി തീരണം.
പ്രാക്ടീസ് ത്രൂ കണ്ടെന്റ്മെന്റ്.
സംതൃപ്തി മുഖേന അത് പ്രാവർത്തിക തലത്തിലേക്ക് എത്തിക്കപ്പെടേണ്ടതാണ്.
But now in the very depth of your essence as a human being in your spirit, grace.
എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും ആഴം ഏറിയ സാരസത്തയുടെ ഏറ്റവും അടിസ്ഥാന ആ പോയിന്റിൽ സ്ഥിതി ചെയ്യേണ്ടുന്ന വസ്തുതയാണ് കൃപ, കർത്താവിന്റെ കൃപ.
ഗ്രേസ് ടു യു,
നിങ്ങൾക്ക് കൃപ ഉണ്ടാകട്ടെ.
ആൻഡ് ഗ്രേസ് ടു മീ ഫോർ ഗോയിങ് ഓവർ ടൈം.
സമയം കൂടുതൽ എടുത്തതിന് ദൈവത്തിന്റെ കൃപ എന്നോടും കൂടി ഉണ്ടായിരിക്കട്ടെ.